പ്രൈസ് ലോർഡ്, നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ അവസാനത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ വിശാലമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളതല്ല, അത് വാസ്തവത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നില്ലെന്നാണ് എന്റെ ചിന്ത. കാരണം നമ്മൾ അനുദിനം ദൈവത്തിന്റെ വചനം പഠിക്കുന്നവരാണ്, പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിവിടെ അതിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ മാത്രമേ കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്കിലും പ്രാധാന്യമേറിയ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയുണ്ടായി. എന്നാൽ അത് ഒരിക്കലും ഒരു ക്ലാസിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ മുതൽ എന്തോ നമ്മളിങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് പഠിക്കുന്ന ഒരു നിലയിലല്ല നമ്മൾ പഠിച്ചത്. അത് ഞാൻ ഉദ്ദേശിച്ചുമില്ല. ഒരു അക്കാഡമിക് സ്റ്റഡി എന്നതിനേക്കാളുപരി ശരിക്കും നമ്മളുടെ ജീവിതവുമായിട്ട് വളരെ എന്താണ് ചേർന്ന് പോകുന്ന, നമ്മൾ ഏത് പ്രകാരം നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം, ഏത് പ്രകാരം നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ പഠിക്കാനാണ് നമ്മൾ പരിശ്രമിച്ചത്. ദൈവത്തിന്റെ വചനം നമ്മൾ രൂപാന്തരം വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് ഇത്രയും മണിക്കൂറുകൾ നമ്മൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ക്ലാസ്സുകളിലൂടെ ഞാനും വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കടയായി തീർന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. എന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത് എന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. നാം കേൾക്കുന്നതായ വചനങ്ങൾ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കൂടെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ച പല കാര്യങ്ങൾ ഇത്രയും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമുക്ക് പല കൺവെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും പലപ്പോഴും ആളുകൾ നടത്താറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അത് തന്നെയല്ല, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി അല്ല ഞാൻ ഈ ക്ലാസ് നടത്താൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ആത്മാവ് പ്രവർത്തിക്കുക എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചത്. ഓരോ വ്യക്തികൾക്കുമുള്ള ചിന്തകൾ ധാരണകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ നിലയിൽ ഒരു ഖണ്ഡനമണ്ഡന പ്രസംഗം എന്ന നിലയിൽ ഞാനതിനെക്കുറിച്ച് ഉദ്ദേശിച്ചില്ല. അത് നല്ലതായിരിക്കാം മോശമായിരിക്കാം, പക്ഷേ അതിനേക്കാൾ വലിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കടന്നു വരുന്നവർ അല്ലെങ്കിൽ ഈ വാക്കുകളെ കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ ഇടം കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ എന്താണ്, നമ്മൾ നമ്മളെ തന്നെ എം ടി ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻഫിൽഡ് ആകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്താ ശൂന്യമാക്കുന്ന ഒരവസ്ഥ, നമ്മൾ നമ്മളെ തന്നെ ശൂന്യമാക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കയറിയിരിക്കാൻ ഇടം കിട്ടും എന്നുള്ളത് നമ്മൾ മറക്കരുത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്, ഓൾറെഡി നൽകിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇനിയിപ്പോൾ ആരും മോളിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, ഈസിയാണ്. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മിൽ വസിക്കുവാൻ അവൻ നോക്കിയിരിക്കുകയാണ്. അല്ലാതെ നമ്മളുടെ ഒരു ഇൻവിറ്റേഷന് വേണ്ടി അവൻ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ഇനി വരാനായിട്ട് ഇനി ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം വാസത്തില്ല. കാത്തിരിപ്പ് യോഗം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് കാരിയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ് കം ഫ്രം എബവ്. അതൊരിക്കലും ചിന്തിക്കരുത്. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ല പ്രത്യുത. അത് ഒരു ഒരുക്ക യോഗം എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മാവിനെ കുറിച്ച് ആത്മാവ് നമ്മൾ ആവശിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മുടെ പഴയ ഒരു പാട്ടുണ്ട് അല്ലേ, എല്ലാവരും അറിയാവുന്ന. പഴയ പാട്ടുകളൊക്കെ ഇപ്പൊ അങ്ങനെ കേൾക്കുന്നില്ല, ഇപ്പം കുറച്ചുകൂടെ സ്പീഡുള്ള പാട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ പഴയ പാട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല. എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ആ പാട്ട് നമുക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ലേ. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗം മണ്ഡപം വിട്ടിറങ്ങി വന്ന തങ്കപ്രാവേ നീ വന്നെന്നിൽ ആവസിച്ചിരുക. നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നത്? സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ടു വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക, നമ്മുടെ ഹൃദയത്തെ നമ്മൾ എം ടി ചെയ്യുക, നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ വന്ന് ആവസിക്കേണ്ടതിന് വേണ്ടി അവനോട് അതിനുവേണ്ടി അപേക്ഷിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അപേക്ഷിക്കണം എന്നാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്നാണ് കർത്താവ് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കേണ്ടതിന് വേണ്ടി നമ്മൾ സ്തെഫാനോസിന്റെ പ്രസംഗമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. സ്തെഫാനോസ് പറയുകയാണ്, എല്ലാ കാലയളവിലും ദൈവം ആഗ്രഹിച്ചത് നമ്മൾ അവൻ്റെ നിവാസമാകണമെന്നുള്ളതാണ്. നമ്മൾ അവൻ്റെ നിവാസമാകണമെന്നുള്ളതാണ്. മരുഭൂമിയിൽ വെച്ച് നമുക്കൊരു സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ അവന് വേണ്ടി ഒരു ആലയം പണി, ഞാനിവിടെ എന്താണ് വലിയ കൊട്ടാരത്തിൽ പണി കൊട്ടാരത്തിൽ ഞാൻ കഴിയുകയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ന്യായാധിപനോട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്? നീ പറയുന്നു നീ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്നു, ഞാൻ തിരശീലകൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ വെറും കൂടാരത്തിനകത്ത് കഴിയുന്നു, അതിനകത്ത് എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എൻ്റെ ആലയം. എൻ്റെ ആലയം എന്താണ്? മനുഷ്യ ഹൃദയമാണ് എൻ്റെ ആലയം. ഞാൻ വസിക്കുന്ന നിവാസം എന്ത്? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം കൈപ്പണിയായ കൂടാരങ്ങളിൽ വസിക്കുന്നില്ല. ശലോമോൻ ആലയം പണിത് കഴിഞ്ഞപ്പോൾ ശലോമോൻ അത് ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞു, നീ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇവിടെ പണിത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ഇതൊരു പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അല്ലാതെ ദൈവാലയം എന്ന വാക്ക് പോലും അല്ല അവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് പ്രാർത്ഥനാലയം? കാര്യം ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് കടാക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ അതിനോട് അനുബന്ധമായിട്ട് തന്നെ നമ്മൾ അതുകൊണ്ട് സ്തെഫാനോസോട് പറഞ്ഞ എന്താണ്, അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ആലയമാക്കേണ്ട ആക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവനോട് മറുത്തു നിൽക്കുന്നു, മറുത്തു നിൽക്കുന്നു. അങ്ങനെ ആലയമാക്കാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്തെഫാനോസിനെ എന്ത് ചെയ്യുന്നത്? അവര് കല്ലെറിഞ്ഞു കൊല്ലുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഒരിക്കലും മറുത്തു നിൽക്കാനായിട്ട് പറഞ്ഞു. കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കണമെന്നാണ്. നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാനായിട്ട് അവൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് ശൂന്യമാക്കി കൊടുക്കുക, എംറ്റി ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഹൃദയത്തിന്റെ എല്ലാ പങ്കിലമായ അവസ്ഥകളെയും നമ്മൾ മാറ്റി പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയം അവന് വേണ്ടി ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തില് നമ്മൾ അവനെ ഡിസ്റിഗാർഡ് ചെയ്യരുത് എന്ന് വ്യവസ്ഥ പഠിപ്പിക്കുന്നു. ഡിസ്റിഗാർഡ് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. ഒന്ന് തെസ്സലോനിക്കയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്ര വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പോൾ തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയ അല്ലെങ്കിൽ തരുന്ന ദൈവത്തെ ഡിസ്റിഗാർഡ് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു. ഡിസ്റിഗാർഡ് ചെയ്യുന്നു ഇല്ലേ? ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ദൈവം അശുദ്ധിക്ക് വേണ്ടിയല്ല വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പോൾ നിവാസമാകേണ്ടതിന് ദൈവം ആഗ്രഹിച്ചു വരുമ്പോൾ നമ്മൾ സമ്മതിക്കാതിരിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞ എന്താണ്? മറുത്തു നിൽക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അകത്ത് കയറിയ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കുന്നു, ഡിസ്റിഗാർഡ് ചെയ്യുന്നു. അതുകൊണ്ടുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ നിവാസമാക്കേണ്ടതിന് ആഗ്രഹിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? മറുത്തു നിൽക്കുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ അതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? അകത്ത് കയറിയ പരിശുദ്ധാത്മാവിനെ തന്നെ എന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കുന്നു. അവിടെ 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ അവൻ എന്തിനു വേണ്ടിയാണ് നമുക്ക് തന്നത്? നാം വിശുദ്ധിയിൽ അവനോട് സദൃശരായി തീരേണ്ടതിന് വേണ്ടിയാണ് എന്തിനെ തന്നത്? പരിശുദ്ധാത്മാവിന് ഇല്ലേ? കാരണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണം തന്നെ. നമ്മൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അങ്ങനെ വിശുദ്ധീകരണത്തിന് വിളിച്ചവനായ ദൈവത്തെ നമ്മൾ അങ്ങനെയാണ് ഡിസ്റിഗാർഡ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധ ജീവിതത്തിന് പ്രേരിപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ജീവിതത്തെ ഡിസ്റിഗാർഡ് ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന ദൈവത്തെയാണ് ഡിസ്റിഗാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുച്ഛീകരിക്കുന്നത്. When we fail to, or you know, when we are not allowing the Holy Spirit to sanctify us, നമ്മളെ വിളിച്ചിരിക്കുന്നത് സാങ്ക്ടിഫൈ ചെയ്യാനാണ്. സാങ്ക്ടിഫിക്കേഷൻ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദിസ് ഈസ് ദ വില് ഓഫ് ഗാഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. ദിസ് ഈസ് ദ വില് ഓഫ് ഗാഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളെ ദൈവം വീണ്ടെടുത്തത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ്, നമ്മളെ നീതീകരിച്ചുകൊണ്ടാണ്. നമ്മളെ ഇപ്പോൾ ദൈവം ചെയ്യുന്നത് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഹി ഈസ് ഗോയിങ് ടു ഗ്ലോറിഫയർ, നമ്മളെ തേജസ്കരിക്കുവാൻ പോകെ. അപ്പോൾ വിശുദ്ധി, അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ ഒരു 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 പ്രോ ഈ ഒരു പ്രോസസ്സിലൂടെ അതാണ് നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ജസ്റ്റിഫൈഡ് ആൻഡ് നൗ വി ആർ സാങ്ക്ടിഫൈഡ് ആൻഡ് ഫൈനലി വി വിൽ ബി ഗ്ലോറിഫൈഡ്. അപ്പോൾ ഇതൊരു പ്രോസസ് ഓഫ് സാൽവേഷൻ എന്ന് പറയാം, ഒരു പ്രോസസ് ഓഫ് സാൽവേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡോർ, ഒരു വാതിൽ കടക്കുന്നത് പോലെയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കും, ഇറ്റ് ഇസ് എ പൊസിഷണൽ സാൽവേഷൻ. ജസ്റ്റിഫിക്കേഷൻ, നമ്മൾ ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുകയായിരുന്നു, എന്താ മരണം പ്രതീക്ഷിച്ച്, വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. നിത്യ നരകൊഴിയെ വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല, അല്ലേ? പാപം ചെയ്ത ദേഹി മരിക്കും, നിശ്ചയം. അതുകൊണ്ട് പാപിയായ എനിക്ക് ആകെ എന്താ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ? നിത്യ നരകൊഴിയെ വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇലക്ട്രിക് ചെയറിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായിട്ട് ഇരിക്കുകയാണ്. എപ്പോഴാണ് മരണം നടക്കുന്നത്? എപ്പോഴാണെങ്കിലും നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നിത്യ നരകത്തിലേക്ക്. ആ പൊസിഷനിൽ നിന്ന് അവനെ എടുത്ത് വിടുവിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കും. നോക്കുക, ഇലക്ട്രിക് ചെയറിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടിരുത്തി? സ്വർഗ സ്ഥലങ്ങളിലേക്ക്. അതാണ് പൊസിഷണൽ സാൽവേഷൻ, ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ, ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ഒരു വാതിൽ കടക്കുന്നത് പോലെയാണത്. വാതിലിന് പുറത്ത് മരണം, വാതിലിനകത്ത് ജീവൻ, അല്ലേ? നമ്മളെ ഒരു കടുവായോ പുലിയോ വല്ലതും ഓടിച്ചു കൊണ്ടിരുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുറിക്കകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു സ്റ്റേജ്, ഇല്ലേ? പുറത്ത് മരണം, അകത്ത് ജീവൻ, ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ ഈ നോ എവറി ഡോർ ലീഡ്സ് ടു എ പാത്ത്. ഒരു ഡോറും തുറക്കുമ്പം വിത്തിയല്ലല്ലോ കാണുന്നു, ആണോ? ഏതെങ്കിലും ഡോർ തുറക്കുമ്പോൾ അങ്ങനെയാണ് എന്നെ ഡോർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ഇല്ലേ? ആൻഡ് ഇറ്റ് ഷോസ് യു എ പാത്ത്. ദാറ്റ് പാത്ത് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. ആ വഴിയാണെന്ത്? വിശുദ്ധീകരണത്തിന്റെ വഴി. And that leads to a destination. That is glorification. നമുക്ക് ഉദാഹരണം ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, നമ്മൾ പാപത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക്, നമ്മൾ എവിടെ ഇരുന്നത്? ഇറ്റ് ഇസ് ആസ് ഇഫ് വി വേർ സിറ്റിംഗ് ഓൺ ആൻ ഇലക്ട്രിക് ചെയർ എക്സ്പെക്ടിംഗ് ഡെത്ത് ആൻഡ് ഇറ്റേണൽ ഹെൽ. വേറെ ഒന്നുമില്ല. മരണത്തെയും നിത്യനരകത്തെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒന്ന് സംഭവിക്കുന്നു, കർത്താവ് വന്നിട്ട് തൻ്റെ മരണത്താൽ നമ്മുടെ പാപ ബന്ധനത്തെ എല്ലാം അഴിച്ച് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് നമ്മളെ മുറിക്കാത്ത കഴിച്ചു, ജസ്റ്റിഫൈ ചെയ്ത്, നീതീകരിച്ച്. റോമലേഖനം 5:1 വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവൻ മുഖാന്തരം നമുക്കിപ്പോൾ ആക്സസ് ലഭിച്ചിരിക്കുന്നു. അവനോട് എന്താണ്? അവങ്കലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, ആക്സസ് ലഭിച്ചിരിക്കുന്നു, പ്രവേശനം ലഭിച്ചിരിക്കുന്നു, മുറിക്കാത്ത കയറിയിരിക്കുകയാണ്. ആൻഡ് വി ആർ ഓഫ്കോഴ്സ് വി ആർ ജസ്റ്റിഫൈഡ് ആൻഡ് വി ആർ സേവ്ഡ്, രക്ഷിക്കപ്പെട്ടു. നമ്മൾ സാധാരണ രക്ഷാശാസ്ത്രത്തിൽ എപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ, നാം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും, എപ്പോഴും കേൾക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഇതാണ് അതിനകത്തെ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് വി ആർ സാങ്ക്ടിഫൈഡ് നൗ ആൻഡ് ഫൈനലി വി വിൽ ബി ഗ്ലോറിഫൈഡ് ആൻഡ് ദാറ്റ് ഇസ് അവർ ഡെസ്റ്റിനേഷൻ. ഞാൻ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. എന്നാൽ ഇതിൽ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് എന്തിനാ നൽകിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതാ ഇവിടെ പറയുന്നത്, എന്ത് നമ്മൾ കാണുന്നത്? ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ സോ ദാറ്റ് യു വിൽ ബി സാങ്ക്ടിഫൈഡ് ആൻഡ് ഫൈനലി യു വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഇസ് ഗ്ലോറിഫിക്കേഷൻ. അവസാനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് നമ്മൾ ചെല്ലുന്നതാണ് നമ്മളവിടെ കാണുന്നത്. പുത്രൻ നമുക്ക് വീണ്ടെടുപ്പ് നൽകി, പരിശുദ്ധാത്മാവ് നമുക്ക് വിശുദ്ധീകരണത്തെ നൽകുകയാണ്. പുത്രൻ, അവന്റെ രക്തത്താൽ പുത്രൻ എന്ത് ചെയ്തു? നമ്മളെ നീതീകരിച്ചു. പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു. സങ്കീർത്തനം 73:23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സാം 73:23-24 നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദാറ്റ് ഇസ് യു നോ ദ സേവിങ് ആക്ട് ഓഫ് ഗോഡ്. മോളിൽ പറയുന്നത് എന്താ, വളരെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമൊക്കെയാണ് പറയുന്നത്. എന്നാൽ എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ച് നമ്മളെ നമ്മളുടെ പഴയ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ്. ആൻഡ് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു, ദാറ്റ് ഇസ് സാങ്ക്ടിഫിക്കേഷൻ. ആ പിന്നത്തേതിൻ മഹത്വത്തിലേക്ക് തന്നെ കൈക്കൊള്ളും. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് രസകരമായ നിലയിലെ സങ്കീർത്തനക്കാരൻ അത് പറയുകയാണ്. അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മെ വിശുദ്ധീകരണത്തിനായിട്ട് വിളിച്ചിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ ഓർ ഇറ്റ് ഈസ് ഫോർ ഹോളിനെസ് ദ ഗോഡ് ഹസ് കോൾഡ്. ദൈവം നമ്മളെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ് അല്ലേ? ദൈവം നമ്മളെ വിളിച്ചതിന്റെ ലക്ഷ്യം നമ്മൾ വെറുതെ അങ്ങ് വിളിക്കുകയല്ലായിരുന്നു. ദൈവം നമ്മളെ വിളിച്ചത് എന്ത് തരാമെന്ന് പറഞ്ഞാണ്. കർത്താവ് പറഞ്ഞത് നമുക്ക് നമ്മളെ വിശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞാണ്. നമ്മൾ നിനക്ക് കാറ് വരാമെന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചതെങ്കിൽ കാറ് കിട്ടിക്കഴിഞ്ഞാൽ നീ കാറ് ഓടിക്കൊണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. നത്തിങ് എൽസ് ഈസ് ഹാപ്പനിങ്. അല്ലെങ്കിൽ ഈ ഇന്നത്തെ ക്രൂസേഡ് പ്രസംഗങ്ങളിലൊക്കെ പ്രശ്നം ഇതാണ്, എന്തിനു വേണ്ടി ദൈവം വിളിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താ ഇല്ലാത്തത്? കാറില്ലയോ? അപ്പൊ നമ്മുടെ ഇന്ത്യ എന്നറിയാമോ, നമ്മുടെ ഏറ്റവും വലിയ കുറവെന്ന് പറയാം, എന്താ പറയുക, ലാക്നെസ്. നമ്മുടെ ലാക്നെസ് എന്താണ്? നമുക്കൊരു കാറില്ല, എനിക്ക് നല്ല ഒരു ജോലിയില്ല, എനിക്കൊരു ഫ്ലാറ്റ് ഇല്ല, എനിക്ക് നാട്ടിലൊരു 10 സെന്റ് വസ്തുവില്ല, എനിക്ക് നാട്ടിലൊരു വീടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ദോഷം മുഴുവൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തരാമെന്നാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ള പറയുന്നില്ല. അടിസ്ഥാനപരമാണ് നമുക്ക് ആവശ്യമുള്ളത്. യെശയ്യാവിന്റെ പ്രവചനം 1:18 കർത്താവ് പറയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ കടും ചുവപ്പ്, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത് എന്നറിയാമോ, നീ എന്റെ അടുത്തോട്ട് വാ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്നുള്ള, വാദിക്കുക എന്നുള്ള, ആർഗ്യൂ ചെയ്യാമെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ലെറ്റ് എസ് റീസൺ ടുഗദർ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ശരിക്കും അതിന്റെ അർത്ഥം അതാണ്, നമുക്ക് കാര്യങ്ങൾ, വി വിൽ സെറ്റിൽ മാറ്റേഴ്സ്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. എന്താണ് നിന്റെ പ്രശ്നം? അപ്പൊ എന്താ പ്രശ്നം? കർത്താവ് എനിക്കൊരു കാറില്ല എന്നുള്ളതാണ് പ്രശ്നം. അവൻ പറയുന്നതല്ല, ശരിക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പാണെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വി നീഡ് ഹോളിനെസ്. വാട്ട് എൽസ് വി നീഡ്? നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകാതെ നമ്മളെന്തോ ദൈവസന്നിധി വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെന്ന് ഒരു ക്രൂസേഡുകാരൻ പറഞ്ഞ ഉടനെ എന്തോ നമ്മൾ ചിന്തിക്കുന്നത്. വി ഹാവ്, അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ കിട്ടിയാൽ നമ്മൾ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ലാക്ക് ഇൻ അവർ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് കുറവുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യാജ സംതൃപ്തി ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇറ്റ് ഇസ് ഹോളിനെസ്, ബിക്കോസ് വി ആർ സിന്നേഴ്സ്. അതാണ് നമ്മളുടെ പ്രശ്നം അല്ലേ? വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്താണ് നിന്റെ പ്രശ്നം? മൈ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം അൺഹോളി. ദൈവത്തെ കാണുമ്പോൾ അത് മനസ്സിലാകുന്നു. ദൈവത്തെ കാണാത്ത ഒരിക്കലും മനസ്സിലാകത്തില്ല. യെശയ്യാ പ്രവാചകൻ 6 നമ്മൾ എന്താ കാണുന്നത്? വെൻ ഹി സോ ഗോഡ് ഹി ലുക്ക് അറ്റ് ഹിംസെൽഫ് ആൻഡ് ഹി വാസ് ക്രൈയിങ്, ഐ എം എ മാൻ വിത്ത് അൺക്ലീൻ ലിപ്സ്. ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ദൈവത്തെ കാണുമ്പോഴാണ് എന്താ നമ്മുടെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അയലോക്കക്കാരനെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവനില്ലാത്തതൊന്നും എനിക്ക്, അവനുള്ളതൊന്നും എനിക്ക് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അവനുള്ളതൊന്നും എനിക്കില്ല, ശരിയായിരിക്കും. പക്ഷെ ദൈവത്തിനുള്ളതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് വാട്ട് ഗോഡ് പ്രോമിസസ് അസ് ഈസ് ഹോളിനെസ്, ബിക്കോസ് ഹി ഈസ് ഹോളി അല്ലേ? അവൻ ശുദ്ധിയുള്ളവൻ, അവൻ വിശുദ്ധനായതുകൊണ്ട് അവൻ നമുക്ക് ഓഫർ ചെയ്യുന്ന എന്താണ്? വിശുദ്ധിയാണ് ഓഫർ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അതിനു വേണ്ടിയാണ്, വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തിനെ അശുദ്ധിയെ വിട്ടത്? എന്തിനു വേണ്ടി വിട്ടു? സോ വാട്ട് വി നീഡ് ആൻഡ് വാട്ട് വി ലാക്ക് ഇസ് എന്താണ്? ഹോളിനെസ്. ആൻഡ് വാട്ട് വി നീഡ് ഈസ് ഹോളിനെസ്. നമുക്കില്ലാത്തത് എന്താണോ അത് വിശുദ്ധിയാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? അത് വിശുദ്ധിയാണ്. അതിനെ നൽകാനായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? അവന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധീകരണത്തിനായി ദൈവം നമ്മൾ വിളിച്ചു. എത്രത്തോളം വിശുദ്ധി അവിടെ പിന്നെ നമ്മൾ എന്താ അറിയും? കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ ജീവിക്കണം എനിക്ക്. നമ്മുടെ മനസ്സിൽ ചില കമ്പാരിസൺസ് എപ്പോഴും വരും. പക്ഷെ എത്രത്തോളം വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അയലോക്കാരനുമായിട്ടൊന്നുമല്ല, വാസ്തവമായിട്ടുമല്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ദൈവവുമായിട്ട് തന്നെയാണ്. 1 യോഹന്നാൻ 3:3 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കാൻ വേണ്ടി നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ വെളിപ്പെടുമ്പോൾ, 3 അവൻ പ്രത്യക്ഷനായിരുന്ന വാക്യത്തിൽ ആ അവനോട് സദൃശന്മാരാകും. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ നമ്മൾ യേശുവിനോട് സദൃശന്മാരാകണമെന്ന്. അത് കുറഞ്ഞതൊന്നും അല്ല, അത് കുറഞ്ഞ ഒരു വിശുദ്ധി കൊണ്ട് സംതൃപ്തിപ്പെടുവാനായിട്ട് നമുക്ക് അവകാശമില്ല. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ എന്താ സദൃശന്മാരായിരിക്കും. റോമാലേഖന 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് അവൻ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പ്രീഡെസ്റ്റിനേഷൻ തന്നെ എന്തിനു വേണ്ടിയാണ്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ് അല്ലേ, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിൽ കുറഞ്ഞ ഒരു കാര്യം, നമ്മളെ എന്തിനു വേണ്ടി അവൻ സൃഷ്ടിച്ചു, നമ്മളെ എന്തിനു വേണ്ടി ഭൂമിയിലാക്കി, നമ്മളെ എന്തിനു വേണ്ടി അവൻ വീണ്ടെടുത്തു, നമ്മളെ എന്തിനു വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ നൽകി, എന്തോ ചോദിച്ചാലും ഫൈനൽ ഉത്തരം എന്നറിയാം, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. വിശുദ്ധിയിൽ നമ്മൾ മറ്റാരോട് വല്ല കമ്പയർ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, എന്താണ്? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഇത് പക്ഷെ നമ്മൾ അങ്ങനെ പറയത്തില്ല, എന്നോട് പറയത്തില്ല, ഓ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ബ്രദറെ അല്ലേ? അതൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ അവന്റെ പുത്രനോട് സാദൃശ്യരായിത്തീരുവാനും അല്ലേ, അവന്റെ പുത്രന്റെ നിർമ്മലത, അവനോട് സദൃശ്യനായിക്കൊണ്ടാണ് നമ്മൾ, ഞാൻ ഇവിടെ ഇടയ്ക്കൊന്ന് പറഞ്ഞതാണ്, അവനോട് സദൃശ്യനായിക്കൊണ്ട് വേണം നമ്മൾ അവനെ എതിരേൽക്കാൻ. അല്ലാതെ പിശാചിനെ പോലെ മരിക്കുന്നത് വരെ ജീവിച്ചിട്ട് ചാകുന്ന ഉടനെ പെട്ടെന്ന് നമ്മളങ്ങ് ഒരു മിനിറ്റ് കൊണ്ട് അവനെ പോലെ ആകുമെന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കാര്യം അവനോട് സദൃശ്യനായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവനെ എതിരേൽക്കുമെന്നാണ് പറയേണ്ടത്. അവനോട് സദൃശ്യനായിക്കൊണ്ട് അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ അവന്റെ അതേ പ്രതിമയായി, ആ ഭാഗങ്ങളൊക്കെയും വിശദമാക്കാനായിട്ട് നമുക്ക് സമയമില്ല, ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് മാത്രം ഞാൻ വായിക്കുക മാത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ആ ഭാഗങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈം ടു എക്സ്പ്ലെയിൻ ദോസ് തിങ്സ്, അതായത് കർത്താവ് ആത്മാവാകുന്നു അല്ലേ? 17-ാം വാക്യത്തിൽ കർത്താവ് ആത്മാവാകുന്നു. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ള അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടന്നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി, റൈറ്റ് അല്ലേ? ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. When we live with the Holy Spirit, ആത്മാവാകുന്ന കർത്താവുമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരുമിച്ച് ജീവിക്കുകയാണ്. ഈ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല. ഇത് ഒരു ദിവസം പോയി വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. ഇനോ 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഒരു ആത്മീയ ഗൃഹമായിട്ട് അവൻ പണിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മീയ ഗൃഹമായിട്ട് അവൻ പണിയുന്നു. 4-ാം വാക്യത്തില് അവന്റെ അടുക്കൽ വന്നിട്ട് മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ കഴിപ്പാൻ. അപ്പോൾ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ അവന്റെ, ഇതെങ്ങനെയാണെന്നറിയാം, ഇത് പകരപ്പെടുകയാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവൻ ജീവനും വിശുദ്ധിയും എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? ഇത് നമ്മൾ അവന്റെ ഒരു ഇരുമ്പിന്റെ കഷണം മാഗ്നറ്റുമായിട്ട് സ്ഥിരമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, ആ ഇരുമ്പിന്റെ കഷണം മാഗ്നറ്റായി പോകും. തീരുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു എന്ന മൂലക്കല്ല്, വിശുദ്ധമായ ആ മൂലക്കല്ലിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ഇനോ വാട്ട് ഹാപ്പൻസ്, ഗ്രാജുവലി അവന്റെ വിശുദ്ധി നമ്മളിലേക്ക് അങ്ങ് വ്യാപിക്കുകയാണ്. അങ്ങനെ വ്യാപിക്കുകയാണ്. എന്നിട്ട് മാഗ്നറ്റിന്റെ കൂടെ ഇരിക്കുന്ന ഇരുമ്പ് മാഗ്നറ്റായി മാറുന്നത് പോലെ ഇനോ വാട്ട് ഹാപ്പൻസ്, ആ വിശുദ്ധീകരണത്തിൽ നമ്മൾ പണിയപ്പെടുകയാണ്. വിശുദ്ധ ഒരു ആത്മീക ഗ്രഹം എന്ന നിലയിൽ നമ്മൾ പണിയപ്പെടുകയാണ്. എഫ് എസ് ലേഖനം ഒരു വാക്യം കൂടെ പെട്ടെന്ന് അങ്ങ് വായിക്കാം. എഫ് എസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-22 വരെയുള്ള വാക്യങ്ങൾ, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് എങ്ങനെ വളരുന്നു? കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വിശുദ്ധ മന്ദിരമായി. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടാൽ ഉള്ള പ്രയോജനം അതാണ്. വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവിടെ യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച് ചേരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്നറിയാമോ? എല്ലായിടത്തു നിന്നും വരുന്ന, അതായത് യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ജാതികളാണെങ്കിലും എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൽ വന്നിട്ട് യുക്തമായിട്ട് അവൻ ചേർത്തിട്ട് വിശുദ്ധ മന്ദിരമായിട്ട് പണിയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഹൗസ്, ആത്മിക ഗൃഹം എന്ന നിലയിലാണ് കാണുന്നത്. ഒരു ആത്മിക ഗൃഹമായിട്ട് യുക്തമായിട്ട് വളരുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധിയിൽ വളരുകയാണ്. അവനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ അവനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോഴാണ് ആ വിശുദ്ധി നമ്മളിലേക്ക് പകർന്നു വരുന്നത്. 1 കൊരിന്ത്യർ 6 അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല, ഞാൻ ചില ചില വാക്യങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ്. 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. ഞാന് ഒരു ഫിസിക്കൽ യൂണിയൻ ഒരു ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ, യുനോ ഐ ദാറ്റ് പേഴ്സൺ ദേ ബിക്കം വൺ ഫ്ലഷ്, അവര് ഒരു ദേഹമായി തീരുന്നു. ബട്ട് ദാറ്റ് ഈസ് എ ഫിസിക്കൽ യൂണിയൻ. എന്നാൽ അടുത്തതെന്താണ്? കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ശാരീരികമായ യൂണിയൻ ഉണ്ടാകുമ്പോൾ ഒരു ശരീരമാകുന്നുവെങ്കിൽ യേശു കർത്താവുമായിട്ട് നമ്മൾ ആത്മികമായി എന്താ സംയോഗത്തിൽ, അല്ലെങ്കിൽ ആത്മിക ആ ആ യൂണിയനിലേക്ക്, സ്പിരിച്വൽ യൂണിയനിലേക്ക് വരുമ്പോൾ വി ബിക്കം വൺ സ്പിരിറ്റ്, ഏക ആത്മാവായി തീരുന്നു. മറ്റെന്തായി തീരുന്നു? ഏക ശരീരം, ദാറ്റ് ഇസ് ഫിസിക്കൽ യൂണിയൻ, ആൻഡ് ഇറ്റ് ഇസ് എ സ്പിരിച്വൽ യൂണിയൻ. കർത്താവുമായിട്ട് ഏക ആത്മാവാകുന്നു. എങ്ങനെയാണ്? എന്റെ സഹവാസത്താല. When I live with God, when I know Jesus deep within, ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാവിൽ അവനുമായിട്ടുള്ള ഐക്യത ഉണ്ടാകുമ്പോൾ ഞാൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുകയാണ്. ഏകാത്മാവായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊമ്പുകളും ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയുമാണ് അല്ലേ? അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. ആ സ്പിരിച്വൽ യൂണിയൻ, ഒരു മിസ്റ്റിക്കൽ യൂണിയൻ, ആ യൂണിയൻ ഉണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിന്റെ ഫലം എന്താണ്? മുന്തിരി കായ്ച്ചെന്നാ പറയുന്നത്, അല്ലാതെ മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചെന്നല്ല നമ്മൾ പറയുന്നത്. ഫിസിക്കൽ യൂണിയൻ പോലെ ഉള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുകയാണ്. ആത്മീകമായി നമ്മൾ ഒന്നായി തീരുകയാണ്. ആ ആത്മീകമായി ഒന്നായി തീരുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്തല്ല, ഇവിടെ വെച്ച്, ഇവിടെ വെച്ച്. സോ ഐ ലിവ് ഇൻ ഹിം, ഐ അബൈഡ് ഇൻ ഹിം, ആൻഡ് ഹി അബൈഡ്സ് ഇൻ മീ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന അവസ്ഥ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന സ്പിരിച്വൽ യൂണിയൻ സ്വർഗത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ സ്വർഗത്തിൽ തന്നെയാണ്. കാരണം ഐ ഹാവ് ദാറ്റ് യൂണിയൻ വിത്ത് മൈ ഗോഡ് ഇൻ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ജീസസ്. വേറെ ഒന്നുമല്ല. ഇവിടെ ലോകത്തിലെ എല്ലാ നന്മകളും അനുഭവിക്കുന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എന്നാ നിരീശ്വരവാദത്തിൽ പറയുന്നില്ല കാശുള്ളവന് സ്വർഗം, കാശില്ലാത്തവന് നരകം. അതല്ല, കാശുള്ളവനാ നരകം, കാശില്ലാത്തവനല്ല നരകം. കാശുള്ളവനാ പലപ്പോഴും നരകം അല്ലേ? റിച്ച് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് പുവർ പീപ്പിൾ സ്ലീപ്പ് വെൽ അല്ലേ? കാശുള്ളവനാണ് പല സമയത്തുള്ളത്. പക്ഷേ ഇഫ് യു ആർ ഇൻ യൂണിയൻ വിത്ത് ജീസസ്, if your spirit is always in close association with Jesus, and if you feel that the enzymes of Jesus is coming into the branches, as the enzyme is coming to the branches, you know, the life of Jesus is coming in to your body, soul and spirit, then you are in spiritual union with Jesus. നമ്മളെ കൊരിന്ത്യലേഖനത്തിൽ കണ്ടല്ലോ, ആദ്യത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒടുക്കത്തെ ആദാം ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം എന്തായി? ജീവിപ്പിക്കുന്ന ആത്മാവ്. ജീവിപ്പിക്കുന്ന ആത്മാവ്, എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ആൻഡ് ഹി പംപ്സ് ലൈഫ് ഇൻ ടു മൈ ലൈഫ്. അവൻ എന്ത് ചെയ്യുന്നു? ജീവനെ എന്റെ ജീവനിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഏഹ്, അതെങ്ങനെയാ പറ്റുന്നത്? ബിക്കോസ് ഐ ആം മിസ്റ്റിക്കലി യുണൈറ്റഡ് വിത്ത് ജീസസ്. അങ്ങനെ അവന്റെ വിശുദ്ധി എന്നിലേക്ക് വരുന്നത്, അല്ലാതെ എന്റെ സ്വയ പരിശ്രമം കൊണ്ട് ഞാൻ എന്റെ വിൽ പവർ ഉപയോഗിച്ച് അത് ഞാൻ ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലൊക്കെ ഞാൻ ചെയ്യും. ബിക്കോസ് യു നോ ഇത് ജഡമാണ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. വിത്ത് മൈ ഓൺ പവർ, മൈ ഓൺ വിൽ പവർ, ഐ കനോട്ട് റെസിസ്റ്റ് ദി ടെംപ്റ്റേഷൻസ് ഓഫ് ദിസ് വേൾഡ്. എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഈ ഭൂമിയിലെ പ്രലോഭനങ്ങളോട്, പാപത്തിന്റെ പ്രലോഭനങ്ങളോട്, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ശത്രുക്കൾ നമുക്കുണ്ട്, എന്തൊക്കെയാണ്? ലോകം, ജഡം, പിശാച്. ഇത് മൂന്നും പിശാച് പുറത്ത് വഴക്കുണ്ടാക്കുന്നു, ജഡം അകത്ത് വഴക്കുണ്ടാക്കുന്നു. ഏഹ്, എന്താണ്? ആൻഡ് ഓൾസോ ലോകം തലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇല്ലേ? ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് ഐ കനോട്ട് വിത്ത്സ്റ്റാൻഡ് ദി ട്രയൽസ് ഓർ ദി ടെംപ്റ്റേഷൻസ് ഓഫ് ദീസ് എനിമീസ്. പക്ഷേ ഞാൻ കർത്താവുമായിട്ട് ഏകാത്മാവായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതാണ് നമ്മുടെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഏഹ്, നമ്മുടെ നമ്മുടെ അവൻ നമ്മിൽ വസിക്കുന്ന അവസ്ഥ, എന്റെ നമ്മുടെ ശരീരം അവന്റെ മന്ദിരമാണ്. ഒന്നുകൂടി 6-ാം അധ്യായം നമ്മൾ വായിച്ചു, എന്റെ 19-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മൈ ബോഡി ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്, അവനിൽ വസിക്കുകയാണ്. അവനിൽ വസിച്ചിരിക്കുന്നതിനാൽ ഞാൻ എന്റെ സ്വന്തമല്ല. എനിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ എനിക്ക് അവകാശമില്ല, അവകാശമില്ലെന്നുള്ളത്. ഐ വിൽ നോട്ട് ഡു ദാറ്റ് ബിക്കോസ് യു നോ ദ സ്പിരിറ്റ് ഡ്വെൽസ് വിത്തിൻ മീ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ എന്റെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ, എന്റെ വീട്ടിലുണ്ടെങ്കിൽ, മൈ ലൈഫ് വിൽ ബി ഡിഫറൻറ്റ്. ആൻഡ് ഇഫ് ഐ നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഡ്വെൽസ് വിത്തിൻ മീ, ദെൻ സെർട്ടൻലി മൈ ലൈഫ് വിൽ ബി ഡിഫറൻറ്റ്. ആൻഡ് ഈവൻ മൈ തിങ്കിങ്, എനിക്ക് തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്റെ കൂടെ നടക്കുന്ന ആൾ ചിലപ്പോൾ എന്റെ ചിന്തകളെ കാണുന്നില്ലായിരിക്കും, പക്ഷേ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അവൻ എന്റെ ചിന്തകളെ പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ചേ പറ്റൂ. ആൻഡ് ഐ റിയലി ലവ് ടു ഡു ദാറ്റ്. അല്ലാതെ അതൊരു ഭാരമായിട്ടല്ല. മനുരായ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് നമ്മളെന്താ ബേർഡനായിട്ടാണ് കണക്കാക്കുന്നത്? അല്ല, അതവർ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ. ഒരു ഭാര്യ ഭർത്താവിന് തന്നെ തന്നെ വിശുദ്ധയായി ഒരുക്കുന്നത് ബേർഡൻ ആയതുകൊണ്ടല്ല, തല്ലു കിട്ടുമെന്ന് മേടിച്ചു എന്ന്. എന്താണ്? ഷീ ലവ്സ് ഇറ്റ്, അവളത് സന്തോഷിക്കുന്നു. എന്നതുപോലെ എന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റുന്ന മന്ദിരമാക്കി ഞാൻ സൂക്ഷിക്കുകയാണ്. എഫേസ്യൻസ് 5:15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യൻസ് 5:15 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ഈ വാക്യങ്ങൾ മാത്രം വായിച്ചു പോകുന്നതേ ഉള്ളൂ. 15. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. നമ്മൾ ബുദ്ധിയില്ലാത്തവരായി പോകരുത്. നമ്മൾ കർത്താവിന്റെ ഇഷ്ടം എന്നുള്ളത് എന്താണെന്നുള്ളത് ഗ്രഹിക്കണം. എന്താണ് കർത്താവിന്റെ ഇഷ്ടം? കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. പ്രിയമുള്ളവരെ, അശുദ്ധമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഏഹ്, നമുക്ക് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷ, അല്ലെങ്കിൽ വേറൊരു രീതി നമുക്കത് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവിന്റെ നിവാസമാകാനായിട്ട് ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് പാടില്ല. അവനെ എന്ത് ചെയ്യാൻ പാടില്ല? ശുചീകരിക്കാൻ പാടില്ല. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഓ ദാറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ എങ്ങനെങ്കിലും ജീവിക്കാൻ പരിശ്രമിക്കാമെന്നല്ല. പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അവന്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിൽ കുറഞ്ഞ ഒരു വിശുദ്ധിയിലേക്കല്ല, അവന്റെ വിശുദ്ധിയിലേക്ക്. നിങ്ങളിൽ അവൻ പകർന്ന ആത്മാവിനാൽ അവൻ നിങ്ങളുടെ വിശുദ്ധിയിലേക്ക്, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയത്. ഡു നോട്ട് ഡിസ്റിഗാർഡ്, അവനെ തുച്ഛീകരിക്കരുത്. അതേ, അതുപോലെ തന്നെ എഫേസ്യൻസ് ലേഖനം 4:30 നമ്മൾ വായിച്ചതാണല്ലോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധീകരിക്കേണ്ടതിനായി നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാതെ ബാക്കിയുള്ള എല്ലാ തെറ്റുകളും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന്, പരിശുദ്ധാത്മാവിനെ ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. രണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്, പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നമ്മളുടെ ജീവിതത്തിൽ കയ്പും നീരസവും, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി അതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതിലേതെങ്കിലും ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്നറിയാമോ? ഒരു കയ്പ് ഹൃദയത്തിൽ കയറിയാൽ വി ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? അന്യഭാഷ കളിയാക്കി പറയുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതെന്ന് നമ്മുടെ ചിന്തയുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്, എന്തോ അന്യഭാഷയൊക്കെ പറയുന്നതിനെ കളിയാക്കിയിട്ടൊന്നും പറയരുത്. അത് പറയേണ്ടത് വേറെ കാര്യം. എന്നാൽ നമ്മുടെ മനസ്സിൽ എൻ്റെ കൂട്ടു സഹോദരനോടൊരു കയ്പ് ഹൃദയത്തിലുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ഞാൻ ഒരാളുടെ കുറ്റം പറയുമ്പോൾ, ദൂഷണം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. എന്നിൽ കോപമുണ്ടാകുമ്പോൾ, ഇല്ലേ, കോപിക്കുന്നൊന്നും ഭാവമല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്, പക്ഷെ ഇവിടെ പറയുന്നത് എന്നറിയാമോ? ഇവിടെ എന്താ കൃത്യമായിട്ട് പറയുകയാണ്, ആങ്കർ, എല്ലാ കയ്പും കോപവും കൂറ്റാരവും ദൂഷണവും സൽഗുണ സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഒരു ആങ്കർ ഉണ്ടല്ലോ, ആളുകളോട് നമ്മൾ ചൂടാകുന്ന കാര്യങ്ങളുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് എ ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ മറ്റുള്ളവരോട് ചൂടാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ ഓരോ നമ്മുടെ ഓരോ ആക്ഷൻസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? വി ഡിസ്റ്റർബ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളോട് കർത്താവ് തീർച്ചയായിട്ടും പറയും, ദൈവത്തിന്റെ ആത്മാവ് പറയും, മോനെ നീ ചെയ്യുന്ന കാര്യം ശരി, നീ ആരേതൊക്കെ പറയാം എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് അത് പിന്നെ പറയാതിരിക്കുന്നു എന്ന് ചോദിച്ചായിരിക്കണം യു ആർ ഡിസ് റിഗാർഡിംഗ് ദ ഹോളി സ്പിരിറ്റ്. കോപിക്കുമ്പോൾ യു ആർ ഡിസ് റിഗാർഡിംഗ് ദ ഹോളി സ്പിരിറ്റ്. ക്രോധം കാണിക്കുമ്പോൾ, കയ്പ് വെച്ച് പുലർത്തുമ്പോൾ മറ്റൊരാളോട് കയ്പുണ്ടാകുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പാനൊക്കെ, ആരോടെങ്കിലും ഒരു കയ്പുണ്ടാകുമ്പോൾ, യു നോ വാട്ട് ഹാപ്പൻ, ഇറ്റ് ഈസ് എ ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവുകയാണ്. ഇവിടെ എഫേസ്യരുടെ 4-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മുദ്രയിട്ടിരിക്കുക, നമ്മുടെ വീണ്ടെടുപ്പിന് നാളിലായി അവൻ നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. മുദ്ര, സീൽ, ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് മെനി തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് ഓണർഷിപ്പ്. നമ്മളുടെ ഉടമസ്ഥൻ അവനാണെന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. നീ നിന്റെ വകയല്ല, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റത്തില്ല, യു ആർ മൈൻ എന്നുള്ളതാണ്. മുദ്രയിട്ടിരിക്കുകയാണ്. ഈ പഴയ കാലത്ത് മൃഗങ്ങളുടെ മേലൊക്കെ ഉടമസ്ഥർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ എന്തുവാ പൊടീസേ, അവിടെ ചൂടടയാ, അല്ലെങ്കിൽ സീല്, എങ്ങനെയാ നമ്മൾ എന്താ എന്നാ പറയുന്നത്, ഇങ്ങനെ ആ ചാപ്പകുത്തുക, മുദ്രയിടിക്കുക അല്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒത്തിരി കൂട്ടമായിട്ടൊക്കെ പോവുകയാണെങ്കിലും ഏറ്റവും ഒടുവിൽ എന്ത് നോക്കി നമുക്ക് കണ്ട് കാണാൻ പറ്റും? അടയാളം കണ്ട്, സീൽ കണ്ട്, ഏത് നമ്മുടെ ഉടമസ്ഥൻ ഏതാണെന്നുള്ളത് കണക്കാക്കാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ അടിമകളുടെ ദേഹത്തും എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ ചാപ്പകുത്തുമായിരുന്നു, അടിമയുടെ മേൽ സീൽ ചെയ്യുമായിരുന്നു. എല്ലാത്തിലും അങ്ങനെ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കും. That means he says that I am a slave to the Lord Jesus Christ. യേശു കർത്താവിന് ഞാൻ ആരാണ്? ഞാൻ യേശുവിന്റെ അടിമയാണെന്ന് പറയുകയാണ്. ഇവിടെ എഫ് എസ് ലേഖനത്തിൽ എഴുതുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എഫേസസ് എന്ന് പറയുന്നത് ഒരു ഹാർബർ സിറ്റിയാണ്. അവിടെ ഈ ആളുകൾ ഒത്തിരി, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് പറയുന്നത് തടിയാണ്. അവിടുന്ന് ആളുകൾ തടി വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്ന, അന്ന് ഇന്നത്തെ പോലുള്ള ട്രാൻസ്പോർട്ടിങ് ഇതില്ല, അതിന് എന്താ ചെയ്യുന്നറിയാമോ? തടികൾ കൂട്ടി കെട്ടിയിട്ട് ഈ നദിയിൽ ഒഴുക്കി വിടും. എന്നിട്ട് ഓരോ സിറ്റി ചെല്ലുമ്പോഴത്തേക്ക് അവര് പലരും കൂടിയാണ് ഇത് വാങ്ങിക്കുന്നത്. പക്ഷേ ഓരോ സിറ്റി ചെല്ലുമ്പോൾ ഈ ഇതിന്റെ ഹാർബർ അല്ലെങ്കിൽ ഈ നദീതീരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവരെന്ത് ചെയ്യും? ഈ തടി പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നോക്കും. അപ്പോൾ ഈ കൂട്ടിക്കെട്ടി ഒഴുക്കി വിടുന്നതിന് മുമ്പേ തന്നെ എന്തുകൊണ്ടെന്നറിയാം? ഇവര് ഇത് വെറും ചാപ്പകുത്തുകയല്ല, ഇത് കൊത്തിയെടുക്കും. ഇങ്ങനെ അവരുടെ ഇനീഷ്യൽസ് എന്ത് ചെയ്യും? കൊത്തിയെടുക്കും, എന്നിട്ടായി ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഈ പൗലോസ് പറയുന്നത്, ഒരു തടി എന്നതുപോലെ ഞാൻ ഒഴുകി നടക്കുമ്പോഴും എന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്, ഐ ബിലോങ് ടു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ പക്ഷെ ഒഴുകി നടക്കുകയായിരിക്കും, ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഇത് ആരുടെയാണെന്നുള്ളത്, നോർമൽ ആളുകൾക്കൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കറിയാം, കാര്യം എന്റെ മേൽ ഒന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. വെൻ ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വെൻ ഐ എം എൻജോയിങ് ദ ഹോളി സ്പിരിറ്റ്, When I experience the Holy Spirit, the presence of the Holy Spirit says that you belong to somebody else. Hallelujah. ഞാനിങ്ങനെ ഒഴിഞ്ഞു നടക്കുമ്പോഴും ആത്മാവിനോട് പറയും, മോനെ, don't worry about that. Somebody is waiting on the other shore. ഹലലുയ്യ. വീണ്ടെടുപ്പ് നാളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് അവനോട് പറയും, യോ യുവർ ലോർഡ് ജീസസ് ഈസ് വെയിറ്റിംഗ് യു ഓൺ ദി അതർ ഷോർ. നീ നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. നീ ഒന്ന് നോക്കിക്കേ, ഈ മുദ്ര ഒന്ന് നോക്കിക്കേ, യു ബിലോങ് ടു ജീസസ്. എന്റെ യേശു എന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഒന്ന് കൊരിന്ത്യർ 7:23 വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നത്, നോ അവൻ നമ്മളെ, നിങ്ങളെ, യു ആർ ബോട്ട് ഫോർ എ പ്രൈസ് അല്ലേ. ഒന്ന് കൊരിന്ത്യർ 7:23 അതിന്റെ 23 വാക്യത്തിൽ, എങ്കിലും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, എങ്കിലും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അല്ലേ. നിലയ്ക്ക് അതിന്റെ 6:20 ഇരുപതാം വാക്യം വായിക്കുമ്പോൾ, സോറി 19:20, ദൈവത്തിന്റെ നോക്ക്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നോക്ക്, എന്റെ വകയല്ല ഞാൻ. അതാണ് വിശുദ്ധ ജീവിതത്തിന്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിശുദ്ധമായി ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? Knowing that Jesus is my owner. യേശു ആണ് എന്റെ ഉടമസ്ഥൻ എന്നുള്ളത് തിരിച്ചറിയുന്ന, യേശു എന്റെ ഉടമസ്ഥനാണെന്നുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ജീവിതത്തിന്റെ കീ. കാരണം യേശുവിന്റെ ഉടമസ്ഥനാണെങ്കിൽ എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നോക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ഐസ് ആർ നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. യേശുവിന്റെ ഉടമസ്ഥനാണെങ്കിൽ എനിക്ക് എന്റെ നാവ് കൊണ്ട് ഇഷ്ടമുള്ളതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണ്, എന്റെ നാവുകൾ യേശുവിന്റെ വകയാണ്. യേശു എന്റെ ഉടമസ്ഥനാണെങ്കിൽ എന്റെ കൈകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. യേശു എന്റെ ഉടമസ്ഥനാണെങ്കിൽ എന്റെ കാല് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നടക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ലെഗ്സ്, ഇറ്റ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. അത് യേശുവിന്റെ വകയാണ്. 1 Petrus 1:18 അതിന്റെ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ വില കൊടുത്തത് എങ്ങനെയാണ്? വെള്ളിയും പൊന്നും കൊണ്ടൊന്നുമല്ല അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. 18 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? സോറി, എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. അവൻ വില കൊടുത്തത് അവന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അവന് പോലും അല്ലെങ്കിൽ ഇനോ എത്ര ലോകത്തിലെ എന്ത് വലിയ പ്രൈസ് ആണെങ്കിലും ദൈവത്തിനൊന്നുമല്ല. നമ്മൾ പറയുന്നത് പോലെ ഇനോ ഗാലക്സീസിനെ നിർമ്മിച്ചവനായ ദൈവത്തിന് ഇനി ഭൂമി തന്നെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും, ഈവൻ അതർവൈസ് ഇനോ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഓൾ ദ ട്രഷേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് ഇസ് നത്തിങ് ടു ഗോഡ്. ബിക്കോസ് ഹി ക്യാൻ ജസ്റ്റ് പ്രൊനൗൺസ് എ വേർഡ് ആൻഡ് ഹി ക്യാൻ ക്രിയേറ്റ് സം അനദർ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം മുഴുവൻ വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ദൈവത്തിനൊന്നുമല്ല. കാരണം അവൻ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയതാണ് ഇത് മുഴുവൻ. എന്നാൽ അങ്ങനെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു കാര്യത്തെ അല്ല, അല്ലെങ്കിൽ അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൊടുത്തല്ല അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. ഇറ്റ് ഈസ് ഹിസ് ഓൺ ബ്ലഡ്. അവന്റെ സ്വന്തം രക്തം കൊടുത്ത് അവൻ വില കൊടുത്തത് സ്വന്തം രക്തമാണ്. അവന്റെ മുദ്ര എന്റെ അവൻ ഞാൻ അവന്റെ വകയാണെന്നുള്ളത് എന്നെ ഓർപ്പിക്കുകയാണ്. ആ മുദ്ര എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ആ മുദ്ര. ആ സീൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ. When I am filled with the Holy Spirit, He says, Son, you are mine. And I paid a price for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു 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 വില കൊടുത്തിട്ടുണ്ട്. ആത്മാവിന്റെ ഓരോ ചലനത്തിലും ഓരോ സാന്ത്വനത്തിലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻ്റെ ഓരോ എൻകൗണ്ടറിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അത് തിരിച്ചറിയുന്നുണ്ട്. I belong to Jesus. And Jesus paid a price. And that is His own blood. I heard a story. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു കൗബോയ് ഒരിക്കൽ ഒരു വൈൽഡ് ബേർഡിനെയും കൊണ്ട് വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ അവൻ അതിൻ്റെ വൈൽഡ് ബേർഡാണ്, അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളയുകയും ആൻഡ് ഇങ്ങനെ അപ്പം നോർമലി ഇത് കിടന്ന് കരയുകയും ടോർച്ചർ ചെയ്യുക. ഇത് സാഡ്, ടോർച്ചർ ചെയ്യുക. അപ്പൊ അതിലെ വഴിയെ പോയ ഒരു മനുഷ്യന് വലിയ സങ്കടം തോന്നി. അവൻ ചോദിച്ചു, ഹേ മാൻ, വാട്ട് യു ഡൂയിങ്? ഏ ഐ എൻജോയ്. അതിനെ നീ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്? ഐ ടോർച്ചർ ദിസ് ബേർഡ്, ഐ എൻജോയ്, റിയലി എൻജോയ്. അങ്ങനെ ചോദിച്ചു, നീ ഇതിനെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇത് തൂവലെല്ലാം ഇങ്ങനെ പറിച്ചു പറിച്ച് കളയും, അപ്പോൾ ഇത് കരയും. ദാറ്റ് ഗിവ്സ് മീ സം കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. ആൻഡ് ഫൈനലി ഐ ഗോ ഹോം. എനിക്ക് നല്ലൊരു പൂച്ചയുണ്ട്. ഐ ഗിവ് ഇറ്റ് ടു ദ കാറ്റ്. ആ പൂച്ച ഇതിനെ തിന്നുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷം നല്ല സന്തോഷമാകും. അന്ന് ഇദ്ദേഹം ചോദിച്ചു, ഏയ് യു വിൽ സെൽ ഇറ്റ്? നിനക്കത് വിൽക്കാൻ പ്ലാൻ ഉണ്ടോ? വയോ ഭയങ്കര, ഇറ്റ് ഇസ് എ വൈൽഡ് ബേർഡ്. ഇതൊരു വെറും കാട്ട് പക്ഷിയാ. ഇത് പാടത്തൊന്നുമില്ല. നീ തത്തയെ വാങ്ങിക്കുന്നോ, ഇതിനെ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നെ പറഞ്ഞു, അത് നീ അറിയേണ്ട കാര്യമില്ല. നീ വിൽക്കുന്നെങ്കിൽ പറ. മനുഷ്യ ഇത് വാങ്ങിച്ചിട്ട് കാര്യമൊന്നും, ഇത് നിന്നെ കൊത്തും. ഒന്നാമത്തെ കാര്യം നിനക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. ഇത് നിന്നെ തന്നെ കൊത്തും, നിന്റെ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ കണ്ണത് കുത്തിപ്പൊട്ടിക്കും. അങ്ങനത്തെ വൈൽഡാണിത് എന്ന് പറഞ്ഞ്, നീ അത് അറിയേണ്ട കാര്യമില്ല. നീ കൊടുക്കുന്നുണ്ടോ വിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ്, യെസ് കവേർഡ് ചെയ്ത് എത്ര ഈസ് എ $1,000. ദാറ്റ് ഈസ് എ ബിഗ് എമൗണ്ട് അല്ലേ, $1,000. കുറെ നേരം ആലോചിച്ചിട്ട് ഈ മനുഷ്യൻ വാലറ്റ് തുറന്നിട്ട് $1,000 എടുത്തിട്ട് പറഞ്ഞു, ഗിവ് മീ ദാറ്റ് ഡോളർ. ഇവൻ എന്നെ പട്ടനാണെന്ന് വെച്ചോണ്ട് ഈ കവ എന്ത് ചെയ്തു, $1,000 വാങ്ങിച്ചിട്ട് ഈ ബേർഡിനെ തിരിച്ചു കൊടുത്തു. ആൻഡ് ഹി ഫ്രീ ദാറ്റ് ബേർഡ്. എന്നാൽ ഇതുപോലെ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഇറ്റേണിറ്റിയിൽ നടന്നത്. എന്താണെന്നറിയാമോ? സേറ്റൻ വാസ് ജസ്റ്റ് ടോർച്ചറിങ് അസ് ലൈക്ക് എനിത്തിങ്. സാത്താൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഫൈനലി അവൻ നമ്മളെ ആർക്ക് വേണ്ടി കരുതിയിരിക്കുകയായിരുന്നു, നരകത്തിന്റെ തീക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് യു നോ ജീസസ് കെയിം ആൻഡ് വി വേർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സേറ്റൻ. കർത്താവ് ചോദിച്ചു, നീ കൊടുക്കുന്നതിനെ? അവൻ പറഞ്ഞു, ഇവൻ നിന്നെ തന്നെ ഉപദ്രവിക്കും. കാര്യം ഇവന്റെ സ്വഭാവം അങ്ങനെയാണ്, ഈസ് എ വൈൽഡ് ഗായ്, ഡസൻ മാറ്റർ വാട്ട് ഇസ് എ പ്രൈസ്. ആൻഡ് സേറ്റൻ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ജീസസ് ആൻഡ് സെഡ്, യുവർ ബ്ലഡ് ആൻഡ് യുവർ ലൈഫ്. ക്രൂസിൽ മരിച്ചു അവന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. ഐ ആം ബോട്ട് വിത്ത് എ പ്രൈസ്, ഫോർ എ പ്രൈസ്. ഞാൻ കർത്താവിന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവനാണ്, വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവനാണ്. ആന്റിനോ, ഞാൻ അവന്റെ വകയാണെന്ന് അറിയാൻ അവൻ ഒരു കാര്യം ചെയ്തു. ഹി പുട്ട് എ സീൽ അപ്പോൺ മീ ആൻഡ് ദാറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. സ്വരൂപവും മേലെടുത്ത് മനുഷ്യനെ ദൈവം അവന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അവന്റെ മനുഷ്യനെ അവന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാൽ അവൻ മനുഷ്യൻ തന്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി. എന്നാൽ കർത്താവ് എന്നറിയാമോ, ഹി ബോട്ട് മീ ബാക്ക് ആൻഡ് പുട്ട് അനദർ സീൽ അപ്പോൺ മീ. അവൻ വീണ്ടും എന്നെ മടക്കി വാങ്ങിച്ചിട്ട്, വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്റെ മേലൊരു സീൽ അടിച്ചിരിക്കുക. മത്തായിയുടെ സുവിശേഷം 22:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് ആളുകൾ വന്നിട്ട് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഒരു കോയിൻ കാണിച്ചിട്ട് ചോദിച്ചു, ഇതിന്റെ സ്വരൂപവും മേലെടുത്തും ആരുടെ? ഇത് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമെന്ന് വെച്ച് കർത്താവ് കോയിൻ എടുത്തിട്ട് ചോദിച്ചു, ഇതിന്റെ സ്വരൂപം മേലെടുത്തും ആരുടേത്? അത് കൈസറുടേത്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. വാട്ട് ഇസ് ഇറ്റ് മീൻ? കർത്താവ് പറഞ്ഞത്, ഏയ് കോയിൻ ഉണ്ടല്ലോ, ദിസ് ബിലോങ് ടു സീസർ, ബിക്കോസ് യു നോ ഇറ്റ് അതിന്റെ മേലെടുത്തതാണ്. പക്ഷെ നിന്റെ ദേഹത്തുള്ള നിന്റെ മേലുള്ള മേലെടുത്ത് സീസറിന്റെ മേലെടുത്തല്ല, നിന്റെ മേലുള്ള മേലെടുത്ത് ആരുടെ മേലെടുത്താണ്? ദൈവത്തിന്റെ മേലെടുത്താണ്. നിന്റെ മേലുള്ള മേലെടുത്ത് സ്വരൂപം ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമാണ് നിന്റെ മേൽ കർത്താവ് തന്നിരിക്കുന്നത്. നീ അത് നഷ്ടപ്പെടുത്തിയായിരിക്കും, പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അതിനെ കണ്ടെത്തി. യു ആർ ലോസ്റ്റ് ആൻഡ് ഹി വാസ് ഗോയിങ് ഔട്ട് ആൻഡ് ഹി യു നോ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എനർജി ആൻഡ് ഈവൻ ഹി സ്പെൻഡ് ഹിസ് ലൈഫ്, ഹി ഗേവ് ഹിസ് ലൈഫ്. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ തന്നവൻ നേടിയെടുത്തു. നമ്മുടെ ലൂക്കോസിന്റെ 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. ആ 3 ഉപമകളിലും നമ്മൾ കാണുന്നത് somebody, something is lost or somebody is lost. ആദ്യം നമ്മൾ കാണുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണാതെ പോയ ആട്, ആൻഡ് കാണാതെ പോയ മകൻ, കാണാതെ പോയ ബ്രഹ്മ, കാണാതെ പോയ ബ്രഹ്മ. ആൻഡ് somebody said the father lost his son and the son lost his sheep and the holy spirit lost his brahma. പക്ഷേ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ബ്രഹ്മ നഷ്ടപ്പെട്ടവന്റെ ദുഃഖം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും പറയാണ്, കാണാതെ പോയ എന്റെ ബ്രഹ്മ കണ്ടു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ എന്റെ കൂടെ വന്ന് സന്തോഷിപ്പി, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മൾ തിരികെ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പറഞ്ഞു, ഇനി ഞാൻ ഇത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആൻഡ് ഹി പുട്ട് എ സീൽ അപ്പോൺ മീ. കൈസർക്കുള്ളത് അവൻ കൊണ്ടുപോക്കോട്ടെ, പക്ഷേ ഞാൻ കൈസറുടെ വകയല്ല. ദേർ ഇസ് എ സീൽ അപ്പോൺ മീ വെൻ ഐ സീ ദ ഹോളി സ്പിരിറ്റ് ഡീൽസ് വിത്ത് മീ. ഐ നോ ദാറ്റ് ഐ ബിലോങ് ടു ജീസസ്. ഞാൻ യേശുവിന്റെ വകയാണെന്നുള്ളതിനെ തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഓരോ നിമിഷങ്ങളിലും എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ എന്നെ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. കാര്യം ലോകത്തിന്റെ സീൽ അല്ല എന്റെ എന്റെ മേലുള്ളത്, എന്റെ മേലുള്ള സീല് പരിശുദ്ധാത്മാവിന്റെ സീലാണ്. ഞാൻ എന്നെ കൈസർക്ക് കൊടുക്കത്തില്ല, ഞാൻ എന്നെ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല, ഞാൻ എന്നെ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എന്റെ മേൽ അവൻ എന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ പതിപ്പിച്ചിരിക്കുന്ന മുദ്ര കാണുമ്പോൾ, I understand Jesus has paid a price for me and that is his blood. If I do something that displeases him, then that is, you know, that grieves the Holy Spirit. Njan avan ishtamillathoru karyam cheyyumbol അവനെ ഞാൻ വേദനിപ്പിക്കുകയാണ്, ദുഃഖിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാരല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്? ആൻഡ് ഫീൽ ദി നോട്ട് അതോറിറ്റി. മുദ്ര എന്ന് പറയുന്നത് എന്തിനെയാണ്? അധികാരത്തിന്റെ ചിഹ്നമാണ്. വേറെ ആർക്കും അതിന്റെ മേൽ അവകാശമില്ല. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പം ഒരു കാര്യം പിടിച്ചെടുക്കുകയാണ്, നോർമലി ഇത് സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിസീവർക്ക് അധികാരം കൈമാറുകയാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായിരിക്കും ഒരു ദിവസം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അത് സീസ് ചെയ്ത് സീൽ ചെയ്ത് റിസീവർക്ക് അധികാരം കൈമാറുകയാണ്. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുക, ഞാൻ ചെല്ലുമ്പം അവിടെ പോലീസും പട്ടാളം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ നേരെ കൈ കാണിക്കുന്നോ എന്ന് പറഞ്ഞു. അതെന്താ, ദിസ് ബിലോങ്സ് ടു ഗവൺമെന്റ്. അല്ല, ഞാൻ ഇന്നലെ വരെ ഇവിടെ താമസിച്ചതാണ്, അതായിരിക്കും. പക്ഷേ ഇന്ന് ഇവിടെ കയറാനായിട്ട് പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് സീൽഡ് ബൈ ദ ഗവൺമെന്റ്. ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ കളിയാടിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറാൻ പറ്റത്തില്ല. പ്രലോഭനങ്ങൾ വരുമ്പോൾ, പാപം എന്റെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്നിലേക്ക് കയറാൻ പിശാചോ അവന്റെ ഏജൻസിനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് പറഞ്ഞു വിടുമ്പോൾ എന്താണ്, അവിടെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്റെ മേൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോപവും ക്രോധവും ഒന്നും ഇന്ന് കയറാൻ പറ്റത്തില്ല. ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തിനും എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് സീൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വരെ താമസിച്ചാണെന്ന് പറഞ്ഞാൽ പരിശോധന പറയും, പൊക്കോണം. യു ഹാവ് നോ അതോറിറ്റി ഓവർ ദിസ് പേഴ്സൺ ആൻഡ് ഹി ബിലോങ്സ് ടു ജീസസ്. യു ഹാവ് നോ അതോറിറ്റി, വിട്ടുപൊക്കോണം. ഇവിടെ കണ്ടുപോയേക്കരുത്. കാരണം ആരുടെ വകയാണ് ഇവൻ? യേശുവിന്റെ വകയാണ്. ഇവന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. വേറെ ഒന്നും എന്നിൽ കടക്കാതെ ആത്മാവ് എന്ത് ചെയ്യുകയാണ്? സീൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ സീൽ ഡി നോട്ട് സെക്യൂരിറ്റി. സീൽ ഡി നോട്ട് സെക്യൂരിറ്റി. സീൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ്. മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിനെ ആക്രമിക്കാൻ ആർക്കും കഴിയത്തില്ല. യേശു കർത്താവിന്റെ മരണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ പരീശന്മാരെല്ലാം സദൂക്യരെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഉയർത്തി നിൽക്കുമെന്ന്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? റോമൻ ഗവൺമെന്റ് സീൽ ചെയ്യണം. പിലാത്തോസ് സീൽ ചെയ്ത് കാവൽക്കാരെയാക്കി. സീൽ ചെയ്ത് എന്റെ അർത്ഥം എന്നാണ്? റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ഉണ്ടെങ്കിൽ ആർക്കും അത് പൊട്ടിക്കാൻ കഴിയത്തില്ലെന്നാണ് അവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ദാറ്റ് ഇസ് എ ഫാക്ട്. സ്വർഗത്തിന്റെ അധികാരമല്ലാതെ വേറൊരു അധികാരത്തിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവേശിക്കാൻ പറ്റത്തില്ല. സീൽ ഡി നോട്ട് സെക്യൂരിറ്റി. ആർക്കും നിന്നെ ആക്രമിക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. ലോകത്തിന്റെ മുഴുവൻ ശക്തികളും നിനക്കെതിരെ വന്നാലും അതിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സെക്യൂരിറ്റി നമ്മുടെ മേലുണ്ട്. ആൻഡ് സീൽ ഡി നോട്ട് ക്വാളിറ്റി. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പീപ്പിൾ ബിലീവ് ദാറ്റ് യു ആർ എ ഹോളി പേഴ്സൺ വെൻ യു സീ ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ഹോളി ആണെന്ന് അതിന്റെ അർത്ഥം ഇല്ലേ? നമ്മൾ സാധാരണ എഴുതാറുണ്ടല്ലോ, ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് സീൽ ഈസ് ബ്രോക്കൺ. സീൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കരുത് അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മാനിപ്പുലേറ്റഡ്. നമ്മൾ ലോകത്തിന് അടുത്ത് എല്ലുമ്പോൾ ലോകം ഇന്ന് ആരും നമ്മളെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? ബിക്കോസ് ദ സീൽ ഈസ് ബ്രോക്കൺ. ബ്രോക്കൺ സീലുമായിട്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇന്ത്യ അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞു വെച്ചാൽ മതി. കാര്യം നിന്റെ സീൽ, പരിശുദ്ധാത്മാവിന്റെ സീലൊന്നും ഞാൻ കാണുന്നില്ല. ഇറ്റ് ഈസ് ബ്രോക്കൺ. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ഇൻ ദ വേൾഡ് ആസ് ഹോളി പീപ്പിൾ. വൺസ് ഡോക്ടർ രാധാകൃഷ്ണൻ തിരുവാചനുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം. എന്തോ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അടുത്ത് വരുമ്പോൾ മനസ്സിലാകും സീൽ പൊട്ടിച്ചതാണ്. ബ്രോക്കൺ സീൽ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സീൽ എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സീല് നമ്മുടെ മേലുണ്ടെങ്കിൽ ദാറ്റ് അഷ്വേഴ്സ് ക്വാളിറ്റി. ലോകത്തിന് ആ ക്വാളിറ്റി കാണാൻ കഴിയണം, സഭയിൽ ആ ക്വാളിറ്റി കാണാൻ കഴിയണം. ഇൻഫീൽഡ് ഞാൻ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടത് ജീവിതത്തിൽ കാണിക്കാതിരിക്കും? എന്നും ഭാര്യയെ തല്ലുന്നവനും പറയുന്ന എന്താണെന്ന് അറിയാം? അഭിഷേകം പ്രാപിച്ചാണ് എന്നും ഭാര്യയെ തല്ലുന്നവൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം സഭയിലെ ഒരു പ്രസംഗം തീർക്കാൻ ചെന്നതാണ്. പ്രസംഗം തീർക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറിയും ഇവനും കൂടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പ്രശ്നക്കാരനായ ആള്, പ്രശ്നക്കാരെന്ന് പുള്ളി സമ്മതിക്കത്തില്ല, പ്രശ്നക്കാരനായ ആള് കസേര എടുത്ത് സെക്രട്ടറിയെ അടിച്ചു. കസേര എടുത്ത് ഇവൻ കുറച്ച് എൻ്റെ കൂട്ടുകാരൻ ഇച്ചിരി കഴിവുള്ളവനായിരുന്നതുകൊണ്ട് അവന് കസേര തട്ടിക്കളഞ്ഞതാണെങ്കിലും താഴേക്കൊന്നും അടികൊണ്ടില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാ, സാറേ എന്തോ ആണ് നമ്മുടെ സഭയുടെ പ്രശ്നം തോന്നിയത്, സെക്രട്ടറി അഭിഷേകം പ്രാപിക്കാത്തതാ. അഭിഷേകം പ്രാപിച്ചവനാ എന്തോ ചെയ്തത്, കസേര എടുത്ത് തട്ടിയത് ഇല്ലേ? അഭിഷേകം പ്രാപിക്കുക, സത്യത്തിന് അഭിഷേകം പ്രാപിക്കാത്തതാണ് സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലേ? എന്താണ് നമ്മുടെ 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 സീല്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ സീൽഡ് ആണെന്നുള്ളതിന്റെ തെളിവെന്താ? അതാണ് നമുക്ക് നമുക്ക് ദൈവം നൽകുന്നതായ അഷ്വറൻസ്, ദൈവം നൽകുന്ന സെക്യൂരിറ്റി സീൽ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് അല്ലെന്ന് നമുക്ക് ലോകത്തിന് ബോധ്യം വരുന്നത്. വെൻ യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ബിലോങ് ടു ജീസസ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഗിവ്സ് അസ് അഷ്വറൻസ് ഓഫ് സൺഷിപ്പ്. നമ്മൾ മക്കളാണെന്നുള്ള ആ ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഗലാത്തി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ഗലാത്തി ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. നിങ്ങൾ മക്കൾ ആകൊണ്ട് ഓക്കെ 5-ാം വാക്യം കൂടെ ചേർന്ന്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിരുന്ന പുത്രത്വം പ്രാപിക്കേണ്ടെന്ന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്ര, പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാകുന്നു. സ്വപുത്രന്റെ ആത്മാവിനെ, സി വി കോൾ ഹിം അബ ഫാദർ. അബ എന്നുള്ളത് ഒരു അരാമിക് അരാമിക് ഒരു 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 വാക്കാണ്. അരാമിക് അരാമിക്കിലെ നമ്മൾ വീടുകളിൽ സാധാരണ ആരും നമ്മളൊക്കെ അപ്പനെ തന്നെ ഫാദർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വി കോൾ മേ ബി ഡാഡി, അപ്പ, പപ്പ എന്നൊക്കെ വിളിക്കും. എന്നതുപോലെ അത്ര സ്വീറ്റായിട്ട് ഒരു റിലേഷൻ കാണിക്കുന്ന വാക്കാണ് അബ എന്ന് പറയും. അബ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫാദർ. നമ്മളാരും വീട്ടിലെ ദിവസം രാവിലെ പിള്ളേർ വിളിക്കുന്ന ഫാദർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ദാറ്റ് ഇസ് എൻ ഒഫീഷ്യൽ കോളിംഗ് അല്ലേ, ഒഫീഷ്യൽ കോളിംഗ്, ബട്ട് ഇറ്റ് ഇസ് എ സ്വീറ്റ് റിലേഷൻ. ദാവീദ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അവൻ നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു, പുത്രത്വം പ്രാപിക്കുന്നു. നിങ്ങൾ മക്കളെന്ന് വിളിക്കേണ്ടതിന് പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. വേദസ്വം പഠിപ്പിക്കുന്നത് കാൺമീൻ നാം ദൈവം കടന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരുന്നു. യോഹന്നാൻ 3:1, അങ്ങനെ തന്നെ നാം ആകുന്നു. ആൻഡ് വി ആർ, മക്കളെ പോലെയല്ല. പലപ്പോഴും ആളുകളൊക്കെ പറയാറുണ്ട് നീ എനിക്ക് മോനെ പോലെയാണെന്ന്, വെറുതെ പറയുന്നത് മോനാണെന്ന് പറഞ്ഞുകൊണ്ട്. മോനെ പോലാണെന്ന് പറഞ്ഞാൽ നാളെ ചെന്ന് അവകാശം ചോദിക്കാൻ പറ്റുമോ? ഇന്നലെ പറഞ്ഞില്ല മോനെ പോലാണെന്ന്, എന്നാൽ എനിക്കൊരു 5000 രൂപ ഇങ്ങോട്ട് തരാമോ, ഞാൻ തരൂ തരൂ തരത്തില്ല. എന്നാൽ ഇവിടെ അങ്ങനല്ല, പുത്രത്വം തന്നെയല്ല, എന്തുകൊണ്ടുണ്ട്? അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്ര, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തില് റോമർ ആ ആ നാം ദൈവത്തിന്റെ ആത്മാവെന്ന് ആത്മാവദാനം, ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവദാനം ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആ സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനാണ്, സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻ ദ സ്പിരിറ്റ് വി നോ ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ആത്മാവ് അതേ ഉള്ളൂ, അല്ലാതെ വേറെ 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 ഒന്നും നമുക്കൊരു ഉറപ്പ് തരത്തില്ല. എന്താണ് പുത്രത്വത്തിന്റെ ഉറപ്പ് എന്നറിയാമോ? ഇഫ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. പിശാച് ദൈവത്തിന് കർത്താവിനടുത്ത് എന്ന് ചോദിച്ചു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് ടേൺ ദീസ് സ്റ്റോൺസ് ഇൻ ദി ഹൗസ് ഓഫ് ബ്രെഡ്. നീ ദൈവപുത്രനെങ്കിൽ, അതൊരു സംശയമാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. കർത്താവ് പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഞാൻ ദൈവപുത്രനാണെന്നുള്ള സംശയമൊന്നും ഇല്ല. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് സേസ് ദാറ്റ് ഐ ആം ഹിസ് സൺ. അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും എന്നോട് എന്ത് ഉറപ്പ് പറയുന്നുണ്ട്? യു ആർ മൈ സൺ. എന്താണ് പുത്രത്വത്തിന്റെ ഉറപ്പ്? പുത്രത്വത്തിന്റെ ഉറപ്പ് അത്ഭുതം നടക്കുന്നതല്ല. പുത്രത്വത്തിന്റെ ഉറപ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സൗഖ്യമാകുന്നൊന്നുമല്ല. പുത്രത്വത്തിന്റെ ഉറപ്പ് കല്ലപ്പമാക്കി തീർക്കുന്നതുമല്ല. പുത്രത്വത്തിന്റെ ഉറപ്പ് എന്താണെന്ന് അറിയാമോ? ദ വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് റീച്ചസ് മൈ സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എന്റെ ആത്മാവിലെത്തുന്നതാണ് പുത്രത്വത്തിന്റെ ഉറപ്പ്. നാം പുത്രന്മാർ എന്ന ആത്മാവദാനം ആത്മാവിനോട് സാക്ഷ്യം പറയും. നോക്കുക, ഐ റിയലി വോണ്ട് ടു സേ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ആത്മതലത്തിലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന് അതിനുള്ള സമയമില്ല. ആത്മാവ് അഗെയിൻ അതൊരു ഒരു ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി, ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. ആത്മാവെന്ന അച്ചാരം, അച്ചാരം എന്നുള്ള വാക്ക് അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അത് ഒരു ഉറപ്പാണ്, അതിന്റെ അതിന്റെ ഇരുപത് അതിന്റെ മൂന്ന് ബട്ട് ഇറ്റ് ഈസ് ഗോഡ് ഹു എസ്റ്റാബ്ലിഷസ് അസ് വിത്ത് യു ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹാസ് കമ്മീഷൻഡ് അസ് ഹി ഹാസ് പുട്ട് എ സീൽ അപ്പോൺ അസ് ആൻഡ് ഗിവൺ അസ് ഹിസ് സ്പിരിറ്റ് ഇൻ അവർ ഹാർട്ട് ആസ് എ ഗ്യാരണ്ടി. അപ്പോൾ എന്ത് ഒരു നമ്മൾ എന്താ ഈ എന്താ വാട്ട് ഈസ് ഇൻസ്റ്റോൾമെന്റ് ആണ് നമ്മളെന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻസ്റ്റോൾമെന്റ് ഇവിടെ എന്താ പറയുന്നത്, ഡൗൺ പേയ്മെന്റ് ഉണ്ടല്ലോ, ഇനോ നമ്മൾ പൈസ കൊടുത്തേച്ച് പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ടോക്കൺ മണി, അതിനെന്താ നമ്മൾ ഏ യെസ് ഓക്കെ ടോക്കൺ മണി, യു അണ്ടർസ്റ്റാൻഡ്, ടോക്കൺ മണി എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലോ. നമ്മളെന്താ അതിന് സാധാരണ പറയുന്നത്, അഡ്വാൻസ് കൊടുക്കുക. ഓക്കെ അഡ്വാൻസ് കൊടുക്കുക, നമുക്ക് ഭയങ്കര മലയാളം വാക്കില്ലാതെ വന്നിരിക്കുകയാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പം വസ്തുവിൽ അഡ്വാൻസ് കൊടുക്കുന്നൊക്കെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അല്ലേ, വേറെ ഒരു വാക്കിപ്പം നമുക്ക് ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഏ ടോക്കൺ മണി ഇസ് ദ ഫസ്റ്റ് ഇത്. ഏ ഓക്കെ ഓക്കെ എനിവേ യു യു ഗോട്ട് ഇറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ ടോക്കൺ മണി അല്ലെങ്കിൽ എ ഗ്യാരണ്ടി എന്നുള്ള വാക്ക് അതാണ്. എന്താണ് ഇറ്റ് ഈസ് എ ടോക്കൺ മണി, എന്താണ് എന്താണ് അതിന്റെ ടോക്കൺ അല്ലെങ്കിൽ എന്തിന്റെ ഉറപ്പാണ് അത്? അതിന്റെ മുകളിൽ പറഞ്ഞതെന്ന് അറിയാമോ, അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ ഉവ എന്നത്രേ. ഇരുപതാം വാക്യത്തിൽ ഫോർ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗാഡ് ഫൈൻഡ് ദെയർ യെസ് ഇൻ ഹിം, ദാറ്റ് ഈസ് വൈ വി അട്ടർ ആമേൻ ത്രൂ ഹിം ടു ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഓൾ ദ പ്രോമിസസ് ഇൻ, അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ മുഴുവൻ, വാട്ട് ഓൾ തിങ്സ് ഹി സെഡ് അതിന്റെ എല്ലാം, ദാറ്റ് വിൽ ഫൈൻഡ് ആൻ യേഴ്സ് ഇൻ ഹിം. അവൻ വാഗ്ദാനം ചെയ്ത സകല സകലത്തിലും ആൻഡ് യു ക്യാൻ ഫൈൻഡ് ആൻ യേഴ്സ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് അത് നമുക്ക് ഉറപ്പാകുന്നത് എപ്പോഴാണ്? ബിക്കോസ് വി ഹാവ് ദ ഹോളി, വി ഹി ഹാസ് ഗിവൺ ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ടോക്കൺ മണി. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ അവൻ പറയുന്നതെന്നറിയാമോ, ഇത് ഞാൻ അങ്ങോട്ട് തന്നെന്നുള്ളതേ ഉള്ളൂ, നീ ഒന്ന് ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി. ഐ'm going to give you a lot of things. അവന്റെ പ്രോമിസസ് ഒത്തിരി ഉണ്ട്. അവന്റെ പ്രോമിസസ് നമ്മൾ, എനിക്ക് ഇന്ന ഇന്ന മാസം ഇത്രാം തീയതി എനിക്ക് ഇന്ന ജോലി കിട്ടും എന്നുള്ള പ്രോമിസ് അല്ല, യുനോ മെനി മെനി തിങ്സ് ദാറ്റ് ഹി ഹാസ് പ്രോമിസ്ഡ്. ആ പ്രോമിസസ് നടക്കാൻ പോകുന്നതെന്നുള്ളതിന്റെ ഉറപ്പ് എന്താണ്? ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഹി ഗേവ് ഇൻ യുവർ ലൈഫ്, ഇൻ ഇൻസൈഡ് ഇൻ ഇൻ യു, നമ്മുടെ ഉള്ളിൽ അവൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിൽ ഉടനീളം അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോമീസും നടക്കാൻ പോകുന്നുള്ളത്. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കരയേറി പോകുന്നുവെങ്കിലും ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദാറ്റ് ഇസ് ഹിസ് പ്രോമിസ്. And what is the guarantee or the token money for that? The Holy Spirit that he has given in your heart. നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നത്. What all things he promised about the coming world, വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോമീസും ദൈവം നിർവഹിക്കും എന്നുള്ളതിന്റെ ഉറപ്പ് എന്താണ്? The token money is the Holy Spirit. Hallelujah. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഇറ്റ് ഡസന്റ് അഫക്റ്റ് അസ്, ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിഷയമല്ല? ഞങ്ങൾക്കറിയാം ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കൊന്ന് ആലോചിക്കണം, ഭൂമിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ടെന്റ് എന്നാണ് ഉപയോഗിച്ചത്, കൂടാരം. പക്ഷെ സ്വർഗത്തിലെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യഭവനം. അണ്ടർസ്റ്റാൻഡ്? അവിടെ ടെന്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാണെന്ന് അറിയാമോ, നമ്മൾ ഈ കെട്ടിടം പണിയുമ്പോൾ അതിന്റെ സൈഡിലൊരു, നമ്മൾ ചിലപ്പം പണിത് അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ, ഇപ്പൊ നമ്മൾ കെട്ടിടം പണിയാണെന്ന് വെച്ചു, മേ ബി നമ്മളൊരു വെച്ചുകെട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ദിവസത്തേക്ക് താമസിക്കും അല്ലേ. കാര്യം നമുക്ക് ഇപ്പോഴാണല്ലോ നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കെട്ടിടം പണിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെന്താ പറയുന്നത്? അതിന്റെ സൈഡിൽ നമ്മളൊരു ചെറിയൊരു ഒരു വെച്ചു കേട്ടല്ല എന്താ അല്ലേ, ഏഹ് ഒരു ടെമ്പററി ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ പൈസ ഒന്നും മറക്കുന്നത്, ചിലപ്പോൾ ഓല കൊണ്ട് എന്താ മറിച്ചായിരിക്കും, അല്ലെങ്കിൽ ടെന്റ് അടിക്കുകയായിരിക്കും. ആൻഡ് വി ലിവ് ദേർ ഫോർ മേ ബി 2 മന്ത്സ് ഓർ 3 മന്ത്സ്, അത് നമ്മൾ വീട് പണിയുന്നത് വരെ ഒന്ന് കയറി കിടക്കാനും നമ്മുടെ സാധനമെല്ലാം ഇടാനും ഒക്കെ ഉള്ളൊരു ടെന്റ്, അതാണ് ഇവിടെ കൂടാരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കൂടാരമായ എക്സാക്ട്ലി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. എന്താ, ഒരു വലിയ വീട് പണിയുന്നതിന്റെ സൈഡില് ആ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് താമസിക്കാനുള്ള ചെറിയ ഒരു സ്ഥലം, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതിനുവേണ്ടി കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി, ദി അതർ വൺ ഈസ് എ ഹൗസ് ആൻഡ് ദാറ്റ് ഈസ് എ ഇറ്റേണൽ ഹൗസ്. അതിനെ ചെണ്ടെന്നല്ല വിളിക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് പെർമനന്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ലിവ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ. അപ്പോൾ അതിന് മുമ്പ് എന്താണ്, ഇൻ ഫ്യൂ വീക്സ് ഓർ ഇനോ ഒരു നമ്മൾ ഒരു ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ വന്ന് താമസിക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഭൂമിയിലെ നമ്മളുടെ ഭവനം എന്ന് പറയുന്നത്, ഭൂമിയിലെ നമ്മുടെ ഭവനം. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അത് പ്രശ്നമൊന്നുമല്ല. കൂടാരത്തിൽ ഞങ്ങൾക്ക് എന്താ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു നിത്യഭവനം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അവിടെ പറയുന്നത് ഇൻഫാക്ട് അവിടെയും വി വിൽ ഹാവ് എ ബോഡി ബട്ട് ദാറ്റ് ഇസ് നോട്ട് എൻ എർത്ത്ലി ബോഡി. ഞങ്ങൾ അവിടെ നഗ്നരായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ക്കൽ എന്നുള്ള അർത്ഥമല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നാലും ഞങ്ങളിങ്ങനെ ആത്മാവിനെ പോലെ ഒഴിഞ്ഞു നടക്കുന്നുമല്ല. വി ഹാവ് എ ബോഡി ബട്ട് ദാറ്റ് വിൽ ബി എ ഹെവൻലി ബോഡി നോട്ട് എൻ എർത്ത്ലി ബോഡി. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരു ശരീരമുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് എ ഹെവൻലി ബോഡി. എന്നിട്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഉണ്ടോ, അതങ്ങ് ഇത് കളഞ്ഞേച്ച് പോകാന്നുള്ളതല്ല, ഇനോ മീതെ ഉടുക്കുക. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ദോസ് തിങ്സ്. എന്നിട്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ, അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയറിങ് അസ്, ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ താഴെ പറയുന്നതെന്നറിയാമോ, ആകെയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്നും അറിയുന്നു. പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എപ്പോഴും ആത്മാ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താണെന്നറിയാം, നീ എന്തിനാണ് ഇതിനെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, വൈ യുവർ വറിയിങ് അബൌട്ട് ക്ലൈമറ്റ്, വൈ യുവർ വറിയിങ് അബൌട്ട് യുവർ ഫുഡ്, വൈ യുവർ വറിയിങ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് ഇറ്റ്, ദിസ് ഈസ് ഓൺലി ഫോർ ഫ്യൂ ഡേയ്സ് ആൻഡ് യു നോ യുവർ ലോർഡ് ഈസ് പ്രിപ്പയറിങ് എ ഹൗസ് ഫോർ യു ആൻഡ് യുവർ ലോർഡ് ഈസ് പ്രിപ്പയറിങ് എ മാൻഷൻ ഫോർ യു. ഇൻഫാക്ട് ആ വാക്ക് ട്രാൻസ്ലേഷൻ ആ ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ള ഈ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം എന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, മെനി മാൻഷൻ, മെനി മാൻഷൻ, അല്ലാതെ നോട്ട് ജസ്റ്റ് ഹൗസ്, മാൻഷൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം മാൻഷൻസ് ഉണ്ട്. അപ്പൊ കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറയാണ്, വൈ യു ആർ തിങ്കിങ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ്, ദിസ് ഈസ് ഓൺലി ഫോർ ഫ്യൂ ഡേയ്സ്. നീ ഇതിനെ കുറിച്ചൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? നീ എന്തിനാ ഇതിന്റെ ഫുഡിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? നീ എന്തിനാ അസുഖത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കുന്നത്? നീ എന്തിനാ ഇത് നിനക്കത് പ്രയാസമാണെന്നൊക്കെ ആലോചിക്കുന്നത്? ദിസ് ഈസ് ഓൺലി ഫോർ. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറയും, യു ആർ എ സ്ട്രേഞ്ചർ അല്ലേ, കർത്താവിനോട് വിട്ട് കർത്താവിനോട് അകന്ന് പരദേശികളാകുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവിനോട് വിട്ട് പരദേശികളാണെന്ന് ഞങ്ങൾ അറിയുന്നു. വി നോ വി ആർ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് ലാൻഡ്. അത് നമുക്കറിയാം, അതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടെന്ന് അറിയാമോ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. പരിശുദ്ധാത്മാവ് നമുക്ക് റിയാലിറ്റി ആണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിന് എന്താണെന്ന് അറിയാമോ, നമുക്കറിയാം ദിസ് വി ആർ എ ദിസ് ഇസ് എ സ്ട്രേഞ്ച് ലാൻഡ്, വി ആർ സ്ട്രേഞ്ചേഴ്സ് ഹിയർ, വി ആർ നോട്ട് സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്. അത് നമുക്കറിയാം, ഹൃദയത്തിൽ അറിയാൻ പറ്റും, ഹൃദയത്തിൽ അറിയാൻ പറ്റും. എന്നാൽ ഇവിടെ താമസിക്കുന്നത് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല അല്ലേ. ഇവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇച്ഛിക്കുന്നു. അത് സോറിയാണ്, ഇറ്റ് ഡസന്റ് അഫക്റ്റ് അസ്. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവിടെ ചെന്നാലും ആരുടെ കൂടെ ആയിരിക്കും, കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഇവിടെ ആണെങ്കിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ. ഇറ്റ് ഡസന്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് എ റിയാലിറ്റി ടു മീ. പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്ന യേശു എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഇറ്റ് ഡസന്റ് അഫക്ട്, ഇറ്റ് ഡസന്റ് അഫക്ട്, വേറെ ഒന്നുമില്ല, വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഈ നമ്മൾ വളരെ കഷ്ടപരമായ ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചോദിക്കുകയാണ്, നീ ഇവിടെ വേണമെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂടെ കഷ്ടപ്പെടാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സ്നേഹം ഉണ്ടെങ്കിലും എന്തായിരിക്കും പറയുന്നത്, ഓ എനിക്ക് അങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ, ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കുകയാണെന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പോഴൊക്കെ അങ്ങനെ പറയുമായിരിക്കും, ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയി. പക്ഷേ നോർമലി വട്ട് ഡു വി സേ, എനിക്കത് എന്തോ കഷ്ടതയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇതുപോലെ നമ്മൾ കർത്താവിനോട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഐ എൻജോയ് ഹെവൻ ഹിയർ ബിക്കോസ് യു നോ ഐ ആം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ കർത്താവിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട്. പൗലോസ് പറയാണ്, ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ ഇവിടെ ചിലപ്പോൾ താമസിക്കാൻ കൂടുതൽ, ഇപ്പം ഫിലിപ്പി ലേഖനത്തിലെ 1:21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് അങ്ങ് പോകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ നിങ്ങൾ നിമിത്തം ഇവിടെ ജഡത്തിലിരിക്കുന്നത് ആവശ്യമായതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തന്നെ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇവിടെ ഇരിക്കാൻ തന്നെ. അപ്പം സ്വർഗത്തിന്റെ ആ വലിയ സന്തോഷവും ഒന്നും അല്ല പൗലോസിന്റെ വിഷയം. എന്താണ് പൗലോസ് പറയുന്നത്? ദ ലോർഡ് ഈസ് വിത്ത് മീ, അവനെ സംഭവം എനിക്ക് പ്രസാദിപ്പിക്കണം. ഈ ഇവിടെ പറയുന്നത് ഞങ്ങൾ ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ പൗലോസ് പറയാണ്, കർത്താവിന് ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനും ആഗ്രഹിക്കുന്നു, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് നമ്മളുടെ പ്രശ്നം, എന്താണ് കർത്താവിന് പ്രസാദകരമെന്നുള്ളതാണ്, അല്ലാതെ സ്വർഗവും ഭൂമിയും ഒന്നുമല്ല നമ്മുടെ വിഷയം. എന്താണ്? വി ഹാവ് ടു പ്ലീസ് ഗോഡ്. ശരീരം വിട്ടാലും എന്താണ്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് എങ്ങനെയാണ് നമുക്ക് നമ്മളത് അറിയുന്നത്? കാരണം പരിശുദ്ധാത്മാവിനെ അവൻ ഗ്യാരണ്ടി ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്? ഐ വിൽ ബി വിത്ത് ഹിം. ആൻഡ് മൈ ലോർഡ് ഈസ് പ്രിപ്പയറിംഗ് മാൻഷൻസ് ഫോർ മീ. മാൻഷൻസ് അല്ല അതിനകത്തെ വിഷയം, ഐ വിൽ ബി വിത്ത് ഹിം, അതാ അതിനകത്തെ വിഷയം. പൗലോസ് പറഞ്ഞു ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓരോ പറഞ്ഞ കാര്യമുള്ളൂ, എന്തോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് അത്യുത്തമമാണ്. അല്ലാതെ അവിടുത്തെ സ്വർഗമൊന്നുമല്ല വിഷയം. എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇവിടെ ഇരിപ്പാൻ. അന്നേരം എനിക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് സഭകളെ കുറിച്ചുള്ള ഭാരം അങ്ങനത്തെ ഭാരങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ഐ വിൽ ബി വിത്ത് ഹിം. അതല്ലാതെ പൗലോസിന് വേറെ ആഗ്രഹമൊന്നും ഇല്ല. പൗലോസിന്റെ ആഗ്രഹത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന നിത്യഭവനം നമ്മുടേതാണെന്നുള്ള ഉറപ്പ് തരുന്ന അനുഭവമാണ്, ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. എഫ് എസ് ലേഖനത്തിൽ നിന്നൂടെ ഉള്ള ഒരു ഭാഗം, ഈ ഗ്യാരന്റി എന്ന നിലയിലുള്ളത് ഞാൻ വായിക്കാം. അത് എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു ഒരു ഭാഗമാണ്. എഫ് എസ് ലേഖനം 1:13, അതിന്റെ 13-14 വാക്യങ്ങൾ. അവിടെ പറയുന്ന ഭാഗം എന്താണ്? ഇറ്റ് ഇസ് എ ഗ്യാരന്റി ഓഫ് അവർ ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്, നമ്മുടെ വാഗ്ദത്തത്തിന്റെ. 1 വാക്യത്തിൽ പറയുന്നത്, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഐ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അത് ഈ ഭാഗം അത്ര ക്ലിയർ അല്ല മലയാളത്തിൽ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇൻ ഇവിടെ വേഴ്സ് 13 പറയുന്നത്, In him you also who have heard the word of the truth and the gospel of your salvation and have believed in him were sealed with the promised Holy Spirit. Promised the Holy Spirit. Parishuddhaatmaavu nerathe vaagdaanam cheytha adu a promised the Holy Spirit, which is the guarantee of our inheritance until we acquire possession of it. You understand? Nammal adonnu praapikkunnathu vare, until we acquire possession of it. Adinu munpulla guarantee aanu. Adhaayathu nammal adu kaivashamaakkunnathu vare. Endu? നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ വരാൻ പോകുന്ന ലോകം ഒന്ന് പൊസസ് ചെയ്യുന്നത് വരെ അത് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഗ്യാരണ്ടിയാണെന്ത്? പരിശുദ്ധാത്മാവ്. ആൻഡ് ഓൾസോ എന്താ നമ്മൾ പൊസസ് ചെയ്യാൻ പോകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് അണ്ടിൽ വി ദ പൊസഷൻ ഓഫ് ഇറ്റ് ദ പ്രൈസസ് ഓഫ് ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം, അവന്റെ മഹത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് അല്ലേ? പിന്നത്തേതിൽ അവൻ എന്നെ എന്ത് ചെയ്യും? മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ അവന്റെ മഹത്വത്തിൽ ഞാൻ പങ്കാളിയാണ്, ഞാനത് അക്വയർ ചെയ്യും. അക്വയർ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിട്ട് പറഞ്ഞാണ് നീ ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം. അണ്ടിൽ വി അക്വയർ വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ഈസ് റിസർവ്ഡ് ഫോർ മീ ഇൻ ഹെവൻ, ഹി ഹാസ് ഗിവൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ആസ്ക് മീ ടു ടേസ്റ്റ് ഇറ്റ്. നമ്മൾ ഈ കടയിൽ സാധനം വാങ്ങിക്കാനൊക്കെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരുമല്ലോ, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇല്ലേ? എന്നതുപോലെ സ്വർഗത്തിലെ എന്റെ സന്തോഷം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ സന്തോഷിക്കുമുണ്ടല്ലോ, ഇനി സ്വർഗത്തിലെ സന്തോഷത്തിന്റെ ഒരു ചെറിയ തുണ്ട് എനിക്ക് അവൻ ഇങ്ങോട്ടേക്ക് തരിക. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഐ എൻജോയ് ഹെവൻ ഹിയർ, ബിക്കോസ് ഐ നോ വാട്ട് ഹെവൻ ഈസ്. ദ ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. അവൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ് എന്ന് തന്നെയല്ല, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ സോ ദാറ്റ് വി മേ പ്രൈസ് ഓർ അപ്രീഷിയേറ്റ് ദ ഫ്യൂച്ചർ ഗ്ലോറി, വരാൻ പോകുന്ന മഹത്വത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. വരാൻ പോകുന്നതിനെ ഇവിടെ ഇരുന്ന് കണ്ടോണ്ട്. യു ഗെറ്റ് മൈ പോയിന്റ്? No, why the Holy Spirit is given? Because we can enjoy and appreciate what is going to get, and we know what it will be because he has given the Holy Spirit as a guarantee or a token money or even a piece of it. Holy Spirit is a piece of heaven. Namukku taste cheyanayittu thannirikkunnathaanu aathmaavu endha cheyyunnu ariyaamo? When I am drawn or when I am weak, the Holy Spirit will help me to see what all my future glory is. എന്റെ ഭാവി മഹത്വത്തെ അവൻ, ആ ഭാവി മഹത്വങ്ങളുടെ ലോകത്തിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട്, മോനെ ഒന്ന് കണ്ടോണാ, ഇതൊക്കെയാ നീ അനുഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആത്മാവ് എന്നെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സീൻ. That's why and that's for the Holy Spirit is here. പരിശുദ്ധാത്മാവ് എത്ര, I really am sad that people are not knowing for what purpose the Holy Spirit is given to them. And I'm sad to see the sad faces of the people who say that they are filled with the Holy Spirit. And if they really are filled with the Holy Spirit, then the Holy Spirit will help them to see their future glory and really enjoy their future glory. And they will see what is going to happen in heaven. സ്വർഗത്തിന്റെ തുണ്ട് ഹൃദയത്തിൽ കൊടുക്കുകയാണ്. Hallelujah. ഇനി സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുകയാണ്. ആത്മതലത്തിലെ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 2 വേഴ്സ് 8 ടു 16 വി റീഡ്, ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം ടു റീഡ് ഇറ്റ്. അവിടെ പറയുന്ന ഒരു കാര്യം മാത്രമുണ്ട്, ഒന്ന് പറയുകയാണ്, ദ സ്പിരിറ്റ് സെർച്ചസ് എവറിഥിങ്, ഈവൻ ദി ഇന്നർ മോസ്റ്റ് ഡെപ്ത് ഓഫ്. ആത്മാവ് സകലത്തെയും, ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായി. യുനോ വാട്ട് ഈസ് ദ മൈൻഡ് ഓഫ് ഗാഡ്? ഹൗ കൻ വി നോ ദാറ്റ്? ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ബാക്കി നോ, അത് 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 ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ടേക്ക് അവേഴ്സ് ടു ടെൽ. ഒന്നാം അധ്യായത്തിന് ഒന്ന് കൊരിന്ത്യ രണ്ടാം അധ്യായത്തിന്റെ 11 മുതലുള്ള ബാക്കി, മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ദൈവത്തിന്റെ ആത്മാവ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്ര ഭാഗം. It is the spirit of the Lord. Adundalla gunam, adundalla artham endanu? So you can know what is in the heart of God. You can nam arivinai logathinte aathmavane ellam pravichu endanu? Arivinai devathinte aathmavane ethra pravichu? Priyamullavare, you know, I cannot explain it anyway because you know you have to experience it. But I assure you that if you are filled with the Holy Spirit and if you are led by the Holy Spirit, then certainly the Holy Spirit will tell you, it will communicate. Adu heart to heart communication ennu nammal parayumallo, adu pole ulla oru communication aanu devumayitte, spirit to spirit communication. The spirit of the Lord speak to your spirit. Aathmaavu sagalatheyum devathinte aalangaleyum aarayunu. The spirit searches everything, even the innermost depths of God. Can you know what is in the mind of God? Yes. ക്വേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം വന്നുണ്ടായിരുന്നു. ജോർജ് ഫോക്സ് എന്ന് പറയുന്ന ദേവദാസന്റെ അനുയായികളായ ആളുകൾ, അവരെ തന്നെ വിളിച്ചിരുന്നത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ഓഫ് ജീസസ്. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ യേശുവിന്റെ സ്നേഹിതന്മാരാകുന്നത്? അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും നിങ്ങളതിന്റെ സ്നേഹിതന്മാരാണ്. എങ്ങനെ സ്നേഹിതന്മാരാകുന്നത്? അത് ഭൃത്യന്മാർക്ക് യജമാനന്റെ മനസ്സെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല, പക്ഷേ സ്നേഹിതന്മാർക്ക് സ്നേഹിതന്റെ മനസ്സറിയാം. സോ വി നോ വാട്ട് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ബിക്കോസ് ഹീസ് അവർ ഫ്രണ്ട്. എന്നുവെച്ചാൽ അറിയുന്നത് ത്രൂ ആൻ ഇന്നർ ലൈറ്റ്, അതായിരുന്നു അവരുടെ സിദ്ധാന്തം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആത്മദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ ഞങ്ങൾക്ക് എന്തറിയാൻ പറ്റും? കർത്താവിന്റെ മനസ്സറിയാൻ പറ്റും. ഇവിടെ പൗലോസ് പറഞ്ഞെടുക്കുന്ന എന്താണെന്ന് അറിയാമോ? ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാരും വിവേചിക്കപ്പെടുന്നുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. വി ആർ പീപ്പിൾ വിത്ത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ മനസ്സുള്ളവർ. We can know what is in the heart of God. And God never wants to keep it as a secret. God wants to reveal it. And He will reveal. സ്നേഹിതനാകണമെന്നുള്ളതേ ഉള്ളൂ. അബ്രഹാമിനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെച്ചു അല്ലേ? When you are filled with the Holy Spirit and when you have a proper communication with the Holy Spirit, then certainly the Holy Spirit will communicate with your spirit and you'll know what is in the mind of God. The Spirit searches everything, even the innermost depths of God. Praise the Lord. Hallelujah. ഇനി ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ. The works of the Holy Spirit in our day-to-day spiritual life. അവിശ്വാസ ജീവിതത്തിൽ അവൻ എല്ലാം ബോധ്യം വരുത്തുന്നു. വിശ്വാസ ജീവിതത്തിൽ ആത്മനിർഭുള്ളവന്റെ ജീവിതത്തിൽ ആത്മാവ് കൂട്ടാളിയായിട്ട് നമ്മുടെ കൂടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. എഫേസ്യരുടെ 2:18 അവിടെ പറയുന്നത് അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ അവൻ പ്രവേശനം നൽകുന്നതാണ്. പ്രവേശനം നൽകുന്നു ഒരു പരിധി വരെ. യുനോ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് അസ് ടു എൻറ്റർ ഇൻ ടു ദ കോർട്ട് യാർഡ് ഓഫ് ദ ലോർഡ്. പണ്ട് പൗലോസ് ഇത് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം, ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, രാജാവിന്റെ സന്നിധിയിൽ ഒരാൾക്ക് ചെല്ലണമെങ്കിൽ നോർമലി ഒരാൾ കൊണ്ടുപോകണം. അല്ലാതെ എവ്രിബഡി കനോട്ട് ജസ്റ്റ് ഗോ ടു ദ കോർട്ട് യാർഡ് ഓഫ് ദ ലോർഡ്, നമ്മൻ ഓഫ് ദ കിങ്. സോ നാച്ചുറലി എന്ത് ചെയ്യും, ഒരാളിങ്ങനെ കയറ്റിയിട്ട് പറയും നമ്മളാളാ, നമുക്ക് കയറിക്കോട്ടെ, നമ്മുടെ ആളാ ഇല്ലേ, നമ്മളാണെങ്കിൽ ഇവിടെ അങ്ങനെ ആണല്ലോ, നമ്മുടെ ആളാ എന്നതുപോലെ ഇവിടെ പറയുന്നത് നമ്മളെ കടത്തി വിടുന്നു എന്നറിയോ. പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് പറയും നമ്മുടെ ആളാ. ഹല്ലേലൂയ. അവർ എന്താണെന്ന് അറിയാമോ, വി ആർ ഇൻ ദ കോർട്ട് യാർഡ് ഓഫ് ദ ലോർഡ്, പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനം. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് നമ്മളാളാ. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കൊട്ടാരവും ആ സിംഹാസനവും എല്ലാം എനിക്ക് നല്ല പരിചിതമാവുകയാണ്, ഞാൻ ദൈവത്തിന് അടുത്തം ഇരിക്കുക എന്നുകൊണ്ട് ആത്മാവ് എന്താ പറഞ്ഞിട്ടുണ്ട് നമ്മളാളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ പൗലോസ് പറയുന്നത് അവിടെ, നമ്മളെ കടത്തിവിടുന്ന ആൾ എന്ന നിലയിലാണ് പറയുന്നത്. ആൻഡ് ഹി ഗൈഡ്സ് അസ് ഇൻ ഓൾ ദ ട്രൂത്ത് ആൻഡ് ഹി അഷ്യൂർ ഹിസ് സൺഷിപ്പ്, ഹെൽപ്പ് അസ് ടു ലിവ് എ സാങ്ക്ടിഫൈഡ് ലൈഫ് ആൻഡ് ഓൾസോ ഹെൽപ്സ് അസ് ഇൻ അവർ വീക്ക്നെസ്സസ്. വെൻ വി ആർ വീക്ക് ഹി കൺസോൾസ് അസ്, മേക്കിംഗ് അസ് റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ജീസസ് ആൻഡ് ഹെൽപ്പ് അസ് ടു ടെൽ ദ റൈറ്റ് തിങ്സ് ടു ദോസ് ഹു പെർസിക്യൂട്ട് അസ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ 16 ദിവസമായിട്ട് പഠിച്ചു. അതോട് ചേർന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല, ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. റോമാലേഖനം 8:26 അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനതയ്ക്ക് കർത്താവ് തുണ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് തുണ നിൽക്കുന്ന അർത്ഥമല്ല അവിടെ. ഡോണ്ട് തിങ്ക് ദാറ്റ്. നമുക്ക് ഇച്ചിരി ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് എന്ത് ചെയ്യും, അതിന് തുണ നിൽക്കുമെന്നല്ല അവിടെ പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. അവിടെ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ഇന്നബിലിറ്റീസ് ഉണ്ട്, മാനുഷികമായ നമ്മുടെ കഴിവുകേടുകളുണ്ട്. ആ കഴിവുകേടുകൾ കൊണ്ട് അവിടെ പറയുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് ഇല്ലേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ലൈക്ക് വൈസ് ദ സ്പിരിറ്റ് ഹെൽപ്പ് അസ് ഇൻ അവർ വീക്ക്നെസ് ഫോർ വി ഡു നോട്ട് നോ ഹൗ ടു പ്രേ ആസ് വി ഓട്ട് ബട്ട് ദ സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ് ഫോർ അസ് വിത്ത് സൈസ് ടു ഡീപ് ഫോർവേർഡ്. കുറച്ചുകൂടെ ക്ലിയർ ആണ്. അതായത് എനിക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഒന്നാമത് ഐ നീഡ് വേർഡ്സ് ആൻഡ് ഐ നീഡ് ഇൻഫർമേഷൻ അല്ലേ. ഇൻഫർമേഷൻ ഇല്ലാതെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് ഒരു ഒരു വിഷയം കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രയർ ടവറുകാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വിഷയമില്ലെന്ന് പറഞ്ഞ ഒരാൾ പറയാൻ ശ്രമിക്കുക. കാര്യം 24 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു, പിന്നെ എന്തോ ഇല്ല, ആ വിഷയമില്ല. അതുകൊണ്ട് പിന്നെ ആർക്കൊക്കെ എന്തോ വേണോ അതെല്ലാം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി, അവിടെ ഇരുന്ന ആൾക്കാർ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ, ചില സമയത്ത് ഞാൻ ദൈവത്തിന് പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നോർമലി യുനോ ഐ യൂസ് ടു ടേക്ക് സെമിനാർ ഓൺ പ്രയർ. വാട്ട് ഹാപ്പൻസ് വെൻ യു പ്രേ? വെൻ യു പ്രേ യു ആർ എൻറ്ററിങ് ഇൻ ടു എ സ്പിരിറ്റ് വെൽ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു ആത്മതലത്തിലേക്ക് കയറുക. അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബേർഡന്, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളാണ് പങ്കുവയ്ക്കുന്നത്. അല്ലാതെ എന്താണ്, നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ് ഈസ് ബേർഡൻ. മെനി ടൈംസ് യുനോ, ഈ എനിക്കറിയത്തില്ല പ്രയർ ടവറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ബേർഡൻ ഷെയർ ചെയ്യാൻ പറ്റും. പറ്റുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് പറ്റാത്തൊന്നും ആർക്കും പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, ചിലപ്പോൾ പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ ഇഫ് യു ആർ പ്രേയിങ് വിതൗട്ട് ബേർഡൻ, ഹൗ ക്യാൻ ഇറ്റ് റീച്ച് ഗോഡ്? കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല, ജൽപ്പനം ചെയ്യാൻ പാടില്ല. ഇഫ് യു ആർ ജസ്റ്റ് ജോയിക്കുട്ടി കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ജോയിക്കുട്ടിയുടെ കാലുവേദനയാണെന്ന് എഴുതിയിരിക്കുന്നത് കർത്താവ് ജോയിക്കുട്ടിയുടെ കാലുവേദന എന്ന് പറയുമ്പോൾ ജോയിക്കുട്ടിയുടെ കാലുവേദന എന്റെ ഹൃദയത്തിൽ കയറുന്നു. ഗെറ്റ് മൈ പോയിന്റ്? കേറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ അപ്രീഷിയേറ്റ്. അതാണ് ഇതിനകത്ത് ഇൻഫർമേഷൻ അകത്തുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയും. എന്നാൽ വെൻ യു ഹാവ് എ ബേർഡൻ യു ഷെയർ ഇറ്റ് വിത്ത് ഗോഡ്, യു ആർ എന്ററിങ് ഇൻ ടു എ സ്പിരിറ്റ് റെലം വെയർ ഗോഡ് ആൻഡ് യു ആർ എലോൺ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ അറയിൽ കടന്ന് വാതിലടച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വർഗസംവിധാനം തന്നെയുള്ള അവസ്ഥയിലേക്ക് കയറുകയാണ്. ആൻഡ് യു ഷെയർ യുവർ ബേർഡൻ വിത്ത് ദ ഹെവൻലി ഫാദർ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ ഇന്റർനെറ്റ്. നമ്മളുടെ എവിടെയെങ്കിലും സൈബർ സ്പേസിൽ എവിടെയെങ്കിലും എന്താണ് വി ഗിവ് അവർ ഇൻഫർമേഷൻ ആൻഡ് യു നോ അറ്റ് ദ സെയിം ടൈം സംവെയർ എൽസ് ദേ ആർ ഓൾസോ പ്രേയിങ് ആൻഡ് ദാറ്റ് പീപ്പിൾ രണ്ടും എങ്ങോട്ട് ചെല്ലുന്നുണ്ട്? ദൈവത്തിന്റെ അടുത്തോട്ട് രണ്ടും ചെല്ലുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമെന്ന ഒരു ബന്ധമുണ്ട് ഇല്ലേ? യു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് ഇസ് ഗോഡ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏതെങ്കിലും, ഞാൻ ഇങ്ങനെ ഗ്ലോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് എനിക്ക് വെനിസുലയിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലത്തെ കുറിച്ച് ഒരു ബേർഡൻ ഉണ്ടാകും. അപ്പൊ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവമേ അവിടെ ഇത്രയും വർഷമുണ്ട്, അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ സഭകളുണ്ട്, പക്ഷേ ഇവിടെ സഭയിൽ. ആൻഡ് ഐ ആം പ്രേയിങ് വെരി ഓണസ്റ്റ്ലി. അതേസമയം കൊറിയയിലെ സിയോളിൽ ഇരുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞാൻ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ നീ അയക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ആകുന്നതാണ് വാസ്തവത്തിൽ. ഇന്റർസെഷനിലൊക്കെ സംഭവിക്കുന്ന ഇതാണ്. വെൻ ഐ പ്രേ ഫോർ എ പ്ലേസ് ആൻഡ് വെൻ ദേർ ഈസ് സംബഡി ഹൂ ഈസ് സറണ്ടറിങ് ഹിംസെൽഫ് ഫോർ ദ മിനിസ്ട്രി, ഗോഡ് വിൽ സേ, എടാ നീ പറഞ്ഞല്ലേ ഇങ്ങോട്ട് അയക്കണം. ഇതുപോലെ ഒരു പാർട്ടി എന്ത് പറഞ്ഞിട്ടുണ്ട്? വെനിസുലയിലെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ നിനക്ക് അവിടെ പോകാമെങ്കിൽ പോക്കൂ, അല്ലെങ്കിൽ നീ പോകും. ദൈവം എന്ത് ചെയ്യുന്നു? ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെനിസുലയിൽ ആൾ പോയില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ വെൻ ഐ പ്രേ ഗോഡ് ഹിയേഴ്സ് ആൻഡ് വെൻ സംബഡി സറണ്ടർ ഗോഡ് ആക്ട്സ് ആൻഡ് ദാറ്റ് ഇസ് ഇന്റർസെഷൻ. എന്നാൽ ചില സമയത്ത് എനിക്ക് ഇൻഫർമേഷന്റെ കുറവുണ്ടാകും, പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഞാൻ എന്താണ് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആൻഡ് യു നോ ഹി ജസ്റ്റ് ബർഡൻസ് മീ ടു പ്രേ. എന്നെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരി എന്ത് പറയുന്നു, എനിക്ക് ബേഡൻ തരുന്നു. പക്ഷെ ബേഡൻ തരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വിഷമിക്കുകയാണ്, എനിക്ക് എന്തില്ല, വാക്കുകളില്ല, ഇൻഫർമേഷൻ ഇല്ല. ബട്ട് ഐ ഫീൽ ഐ ഷുഡ് പ്രേ. ആൻഡ് പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞു എന്നറിയാമോ? അവിടെ താഴെ പറയുമ്പോഴത്തേക്ക് ലൈക്ക് വൈസ് ദ സ്പിരിറ്റ് ഹെൽപ്സ് അസ് ഇൻ അവർ വീക്ക്നെസ് ഫോർ വി ഡു നോട്ട് നോ ഹൗ ടു പ്രേ ആസ് വി ഓട്ട് ബട്ട് ദ സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ്സ് ഫോർ അസ് വിത്ത് ദ സൈസ് too deep for words. You understand? Too deep for words. വാക്കുകളിലേക്ക് കടന്നു ചെല്ലാൻ, വാക്കുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ആഴത്തിലേക്ക് എന്നെ ആത്മാവ് കൊണ്ടുപോവുകയാണ്. വാക്കുകൾക്ക് ഇൻഫർമേഷന് വേണ്ടി എന്ത് വേണ്ടിവരും? വാക്കുകൾ വേണ്ടിവരും, പക്ഷെ ഇൻഫർമേഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് നമ്മളൊരു പക്ഷേ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞാൻ വി ഹാവ് ഹെർഡ് സ്റ്റോറീസ് ലൈക്ക് ദാറ്റ്. ഒരു മിഷനറി സംഘം അല്ല ഒരു മിഷനറി ഒരു 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 സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നൈറ്റിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇവരെ ആക്രമിക്കാനായിട്ട് ഇവർ ഒരു ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തു. ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവർ നാല് പേരുണ്ട്. പക്ഷെ ഇവർ പോകുമ്പോൾ ഇവർ ഈ മിഷനറി പോകുന്നത് കണ്ടു, ആക്രമിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഈ മിഷനറിക്ക് ചുറ്റും 16 പേര് എന്താണ് ആംഡ് ആയിട്ട് പോകുന്നത് ഇവർ കണ്ടു. അപ്പൊ പറഞ്ഞാൽ ഇവൻ എൻ്റെ കൂടെ ഈ 16 പേരോട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്രമിക്കാൻ പറ്റത്തില്ല. പിന്നീട് ഒരു ദിവസം ഇതിനകത്ത് ഒരാൾ കണ്ടു തുടങ്ങി, ഞങ്ങൾ നിങ്ങളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്, പക്ഷെ നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ നിങ്ങൾ ഒരുമിച്ച് പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഉടനെ അവർ ഞാൻ തന്നെയായിരുന്നു, ഇല്ല നിങ്ങളുടെ 16 പേരുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ എണ്ണി നോക്കിയത്, ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഈ കാര്യം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഷെയർ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, ആ സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ദിവസം ഇവർ 16 പേർ ഒരു ഗ്രൂപ്പിലിരുന്ന് ഇവർക്ക് വേണ്ടി ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 16 പേർ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ മിഷൻ വർക്ക് ചെയ്യണം. വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഏകദേശം 3000 കിലോമീറ്റർ ദൂരെയാണ് ഈ മിഷനറി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 3000 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന മിഷനറി യാത്രയാകുമ്പോൾ ആ യാത്രയിൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കാൻ ആരാ ഉള്ളത്? ഉണ്ടോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, ആത്മാവ് വാക്കുകൾക്കും അപ്പുറത്ത് ഡീപ്പ്, ടു ഡീപ്പ് ഫോർ വേർഡ്സ്. അത് നമ്മളുടെ മാനുഷിക ബലഹീനതയാണ്. എന്ത്, നമ്മൾ നമുക്ക് എന്തില്ല, ത്രികാലജ്ഞാനം ഒന്നുമില്ലല്ലോ. വി ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് എവ്രിവെയർ ആൻഡ് ദ സ്പിരിറ്റ് ഹെൽപ്പ് അസ്. കാര്യം ദൈവാത്മാവ് ഇതെല്ലാം കാണുകയും ദൈവാത്മാവ് ഇതെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവാത്മാവ് എന്ത് ചെയ്യുന്നത്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രാർത്ഥനയിൽ പലപ്പോഴും ദൈവാത്മാവ് നമുക്ക് നൽകുന്ന, എന്താ അവിടെ പറയുന്നതെന്നറിയാമോ, വാക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ, അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ് ഫോർ അസ് വിത്ത് സൈസ് ടു ഡീപ്പ് ഫോർ അസ്. അവൻ വന്നിരുന്നിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് പോലും ചിലപ്പോഴും അറിയത്തില്ല എന്തോ പ്രാർത്ഥിക്കുന്നത്. ഇനി അത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും ഉണ്ടല്ലോ. സം ടൈംസ് വി ഫീൽ പ്രേ ആൻഡ് യുനോ വെൻ വി കം ആൻഡ് നീൽ ഡൗൺ വി ഡു നോട്ട് നോ ഫോർ വാട്ട് വി ഷുഡ് പ്രേ. ഒരു പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് പോസിബിൾ മിസറീസിന് വേണ്ടി ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ രാത്രി 3 മണിയാകുമ്പോൾ ദൈവാത്മാവ് പറയാം, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയാം. എന്തിനാ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അറിയത്തില്ല. നമ്മൾ മുട്ടുകൂത്തി കുറെ നേരം പ്രാർത്ഥിച്ചു, കുറെ നേരം പ്രാർത്ഥിച്ചു, ചിലപ്പം എന്തോ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് കുറെ നേരം ഇരുന്ന് കരഞ്ഞു, അല്ലെങ്കിൽ കുറെ നേരം അന്യഭാഷകളിൽ പറഞ്ഞു, കുറെ ഏങ്ങി കരഞ്ഞു, ഫൈനലി വി ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് വി സ്ലീപ്. വി ഡു നോട്ട് നോ വാട്ട് വി പ്രേ. എന്തോ പ്രാർത്ഥിക്കുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബലഹീനത കൊണ്ട് നമുക്കത് അറിയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് പ്രേയിങ്. ഗിവൻ സോ ദാറ്റ് വി മേ ലിവ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്, അവിടെ പറയുന്നത്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാന്റെ 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ട് ഉണ്ടാകേണ്ടതിനുമാണ്. അത്രേ എബന്ധൻ ലൈഫ്, ഒഴുക്കിനെതിരെ നീന്താൻ, പാപത്തിനെതിരെ നീന്താനുള്ള ശക്തി നമുക്ക് തരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഹോളി സ്പിരിറ്റ് ഇസ് ഗിവൻ ടു അസ് സോ ദാറ്റ് വി മേ ഒബേ ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ, അല്ലെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാൻ 10-ാം അധ്യായം നമ്മൾ വായിച്ചു, എന്നാൽ ഞാൻ പരിശുദ്ധാൽ പിതാവിനോട് ചോദിക്കും. ദാറ്റ് മീൻസ് കൽപ്പന അനുസരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കൽപ്പന അനുസരിക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് ഹി ഇസ് എ ഹെൽപ്പർ ഹു വിൽ സ്ട്രെങ്തൻ യു ടു അക്കംപ്ലിഷ് ദ ടാർഗറ്റ് സെറ്റ് ബിഫോർ യു. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഗിവൺ ടു യു സോ ദാറ്റ് വി മേ ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓൾ ദ ട്രൂത്ത്. എല്ലാ സത്യത്തിലേക്കും അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും അവൻ വഴി നടത്തും. ആൻഡ് ഓൾസോ ഹി ഈസ് ഗിവൺ സോ ദാറ്റ് വി മേ ബി ലിവിംഗ് എ സാങ്ക്ടിഫൈഡ് ലൈഫ്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടതിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് പഠിച്ചു. എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കർത്താവ് അപ്പോസ്തലൻ പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളാകും. ബട്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു, അല്ലെങ്കിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അല്ലേ, 8-ാം വാക്യം അങ്ങനെ തുടങ്ങുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് ഇവരുടെ, ഞാൻ കിങ്ഡം ഓഫ് ഗോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് ഇവരുടെ ഒരു വലിയ കൺസേൺ എപ്പോഴാണ് യെരുശലേമിൽ രാജ്യം സ്ഥാപിച്ചു കിട്ടുന്നുള്ളതായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നറിയാം, ഈ യെരുശലേമും മധ്യാകാശവും വരാൻ പോകുന്ന എന്തുവാ മില്ലീനിയും ഒക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, യു ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. When the spirit of the Lord has come upon you, you will have only one thing in your mind. Somehow becoming a witness of Jesus. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ കാര്യം കാണത്തുള്ളൂ, എങ്ങനെങ്കിലും കർത്താവിന്റെ സാക്ഷിയാകണം. ഒരു എംഫസിസ് ചേഞ്ച് ആണ്. സാക്ഷി എന്ന് പറയുന്നത് ഒരു കോട്ട് കേമാണ്. കോട്ട് കേമ കോർട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? സാക്ഷിയാവുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അവകാശവാദം, യെശയ്യാവിന്റെ പ്രവചനം 43:8 വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികൾ, അവർ നീതീകരിക്കപ്പെടുന്ന സാക്ഷികൾ കൊണ്ടുവരട്ടെ. എന്നെ പോലെ ഏതെങ്കിലും ഒരു ദൈവം വേറെ ഏതെങ്കിലും കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദി അതർ ക്ലാസ്. അപ്പോൾ അവിടെ പറയുന്നത് എന്നറിയാമോ, യു ആർ മൈ വിറ്റ്നസ്, നിങ്ങളാണ് എന്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ആളാണ് സാക്ഷി. ഞാൻ സാക്ഷിയെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അല്ലേ? സാക്ഷിയുടെ വാക്കുകളിലോ സാക്ഷിയുടെ ജീവിതത്തിലോ ആണ് എന്തുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് അല്ലേ? ഞാൻ പറയുന്ന അവകാശവാദം ശരിയാണ്. അപ്പോൾ നമ്മൾ യേശുവിന്റെ സാക്ഷിയാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അതിനുള്ള ശക്തിയാണ് ആര് തരുന്നത്? പരിശുദ്ധാത്മാവ് തരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളവും, യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകും അല്ലേ? അതിനകത്ത് ഓരോരോ കാര്യങ്ങളും ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ, മേ ബി ഇൻ ദി അതർ ക്ലാസ് ഐ വിൽ ഡു ദാറ്റ് ഇഫ് ഐ ഗെറ്റ് ടൈം. എന്നാൽ അവിടെ പറയുന്നത് എല്ലാ രീതിയിലുമുള്ള ആൾക്കാരോട് എന്ത് ചെയ്തേ പറ്റുള്ളൂ, നീ എന്റെ സാക്ഷിയായാലേ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ അറ്റത്തോളവും. ഇത് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നുള്ള അർത്ഥമൊന്നുമില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലേ? യെരുശലേമിൽ കഴിഞ്ഞിട്ടേ, യെരുശലേമിൽ മുഴുവൻ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോകത്തുള്ളൂ. കുമ്മനാട്ട് ഒരു പാവിയെങ്കിലും ഇനിയും സുവിശേഷം അറിയാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ ബാക്കി കിടക്കുന്നിടത്തോളം കാലം ഞാൻ കുമ്മനാട്ട് ഒന്ന് മലബാറിലോട്ട് പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. എന്താണ്? യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ ശക്തി, ഇറ്റ് ഈസ് പവർ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനു വേണ്ടിയാണ്? There is a power in Pentecost and there is a program in Pentecost. പെന്തിക്കോസ്തിൽ ഒരു ശക്തിയുണ്ട്, പക്ഷെ പെന്തിക്കോസ്തിൽ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. ആ പ്രോഗ്രാമിന് നമ്മൾ ആ ശക്തി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ കള്ളനാണ്. ഇപ്പൊ പാലം പണിയാനായിട്ട് എനിക്ക് 1000 ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ 15,000 ചാക്ക് സിമെന്റ് ഗവൺമെന്റ് എനിക്ക് തന്നു വെച്ചു. എന്നെ കോൺട്രാക്ടർ 10,000 സിമെന്റ് തരുന്നത് ഗവൺമെന്റാണ്, മെറ്റീരിയൽ എല്ലാം തരികയാണ്. അപ്പോൾ പാലം പണിയാൻ വേണ്ടി തന്ന സിമെന്റ് കൊണ്ട് ഞാൻ വീട് പണിത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ, ഓ അല്ലെ എന്തെങ്കിലും പണിതല്ലോ, അത്രേ വാട്ട് എന്ന് പറയുമോ? പാലം പണിതില്ലെങ്കിലും അല്ലെങ്കിൽ വീടെങ്കിലും പണിതല്ലോ എന്ന് പറയുമോ? ഇല്ല. And the power of the Holy Spirit is given to you so that you shall be a witness of the Lord in Jerusalem, Judea, Samaria, and to the ends of the earth. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? സാക്ഷിയാകാൻ വേണ്ടിയാണ്, സാക്ഷിയാകാൻ വേണ്ടി. ആ ശക്തി വേറെ എന്തിനു വേണ്ടി ഉപയോഗിച്ചാലും പെന്തിക്കോസ്റ്റിന്റെ പ്രോഗ്രാം നടക്കുന്നില്ല. പെന്തിക്കോസ്റ്റിന്റെ ശക്തി എന്തിനു വേണ്ടി ആയിരിക്കണം? പെന്തിക്കോസ്റ്റിന്റെ പ്രോഗ്രാം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. പെന്തിക്കോസ്ത് നാളിൽ അവർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നതാണ്, അവർ വിറ്റ്നസ് ചെയ്യാറും. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് സാക്ഷിക്കുകയാറും അല്ലേ? പിന്നെ അങ്ങോട്ട് കാണുന്ന സമയങ്ങളിലെല്ലാം ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ടവരായി അവരെന്ത് ചെയ്യുന്നു? സാക്ഷിക്കുന്നു. വിറ്റ്നസിങ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ചില ആളുകളുടെ ജോലിയായിട്ട് നമുക്ക് മാറ്റിക്കളയാനായിട്ട് കഴിയത്തില്ല. പ്രൊക്ലമേഷൻ പെന്തിക്കോസ്തിന്റെ പ്രത്യേകത, അവരെല്ലാവരും ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു. നമുക്ക് മാറാൻ കഴിയാത്ത നിലയിൽ, ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇഫ് യു ആർ നോട്ട് യൂസിംഗ് ദാറ്റ് പവർ ടു വിറ്റ്നസ്, യു ആർ എ ലയർ. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുകയും സാക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ കള്ളന്മാരും കള്ളികളുമാണ്, നോ ഡൗട്ട്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അതാണ് അവിടെ പറയുന്നത്. സാക്ഷിക്കുവാനുള്ള ശക്തി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വാതിലടച്ച് അകത്തിരിക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താണ്? ഇതാ നിങ്ങൾക്ക് സമാധാനം, ഞാൻ സമാധാനമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം. പക്ഷേ ഈ സമാധാനം ഇവിടെ ഇരിക്കണം, ഇവിടെ നിങ്ങൾക്ക് മാത്രം തരാനല്ല, പോകുവിൻ. നോക്കെ, സമാധാനമായിട്ട് ഇവിടെ ഇരുന്നോളാനല്ല പറയുന്നത്, പേടിച്ചിരിക്കുന്നത് പറയാണ്. എന്താണ് സമാധാനം? പോകുവിൻ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞെന്നറിയാമോ, ഇങ്ങനെ പറഞ്ഞ ശേഷമാണ് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നോക്കെ, അതായത് ഈ ആത്മാവിനെ കൂടാതെ ഇവർ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ കർത്താവ്, ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഫറവോനെ പോലല്ല. ഫറവോൻ എന്താണ്? ഇസ്തിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല, വൈക്കോൽ തരത്തുമില്ല. പക്ഷെ കർത്താവ് അങ്ങനല്ല. കർത്താവ് നമുക്ക് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസോഴ്സസ് തന്നിരിക്കും, അതിനുള്ള ശക്തി തന്നിരിക്കും. സാക്ഷിയാകാൻ നമ്മളെ പറഞ്ഞു വിടുമ്പോൾ സാക്ഷിയാകാനുള്ള ശക്തിയും തന്നാണ് അവൻ നമ്മളെ പറഞ്ഞ് അയക്കുന്നത്. അല്ലാതെ അവൻ അയക്കത്തില്ല, ഒരിക്കലും അയക്കത്തില്ല. എന്താണ് ശക്തി? നമ്മൾ സാക്ഷിയാകാനുള്ള ശക്തി എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ബ്രീത്ത്, ബ്രീത്ത് ദ ഹോളി സ്പിരിറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദ ഹോളി സ്പിരിറ്റ് ഷുഡ് കം വിതിൻ അസ്. അതാ ബ്രീത്ത് ചെയ്യാന്ന് പറയുന്നത്. അവന്റെ മേൽ ഊതി എന്ന് പറയുമ്പോഴത്തേക്കല്ല, ആ നമ്മൾ പറയുന്ന പോലെ ഉള്ള ഒരു ഊത്തല്ല അവിടുത്തെ വിഷയം. പിന്നെ വാട്ട് ഇസ് ഇറ്റ്? ഹി ബ്രീത്ത് അപ്പോൺ ദം. അവിടുത്തെ അർത്ഥം എന്താണെന്നറിയാമോ? എപ്രകാരം ദൈവം ആദാമിന്റെ നോസ്ട്രിൽസിൽ ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തോ എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ബ്രീത്ത് ചെയ്തിട്ട് പറയാണ്, നൗ യു ഹാവ് പവർ, ഗൗ. ഇപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആൻഡ് വിത്ത് ദിസ് പവർ യു ക്യാൻ കോൺക്വർ ദ വേൾഡ്. ഈ ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തെ കീഴടക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം യെരുശലേമിലുണ്ട്, യഹൂദിയയിലുണ്ട്, ശമരിയയിലുണ്ട്, ഭൂമിയുടെ അറ്റത്തോളവുമുണ്ട്. എല്ലായിടത്തും ചെല്ല്, യൂറോപ്പിലുണ്ട്, ഏഷ്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, എവ്രിവേർ യു ജസ്റ്റ് ഗോ. എല്ലായിടത്തോട്ടും ചെല്ല്. ആൻഡ് യു ഹാവ് പവർ. യു ആർ നോട്ട് ഗോയിങ് ഓൺ യുവർ ഓൺ സ്ട്രെങ്ത്. നീ തന്നെയല്ല പോകുന്നത്, നിന്റെ ശക്തി കൊണ്ടല്ല പോകുന്നത്. ഹി ഈസ് വിത്ത് യു ആൻഡ് യു ആർ ബ്രീത്ത്. നിന്റെ എന്താ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് പവർ വി ക്യാൻ സർട്ടൻലി വിൻ ദ വേൾഡ് വിത്ത് ദ ഗോസ്പൽ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്. എന്നിട്ട് ഒളി പറഞ്ഞത് അറിയാമോ? നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പറയാണ്, നിനക്കിപ്പോ തന്നിരിക്കുന്ന ജോലി എന്നറിയാമോ? പാപങ്ങൾ മോചിക്കാനും പാപങ്ങൾ നിർത്താനുമാണ് അല്ലേ? പുരോഹിതൻ പാപം മോചിക്കുന്ന കാര്യമല്ല പറയുന്നത്, കർത്താവ് പറയുന്നത് ഇനിയും അവന്റെ ഡെസ്റ്റിനി നിന്റെ കയ്യിലാണെന്നാണ്. ഇറ്റ് ഡസന്റ് സേസ് അബൌട്ട് എ പ്രിവിലേജ്, ഇറ്റ് സേസ് അബൌട്ട് എ റെസ്പോൺസിബിലിറ്റി. മെനി ഓഫ് ദ ടൈംസ് യു നോ വി ടേക്ക് എവറിഥിങ് ആസ് എ പ്രിവിലേജ് അല്ലേ? എനിക്ക് പാപം മോചിക്കാം, എനിക്ക് പാപം മോചിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. കർത്താവ് പറയാണ് എന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ട, നിങ്ങൾ കണ്ടല്ലോ എന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ട് കണ്ടല്ലോ, ഞാൻ വില കൊടുത്ത മക്കളെ സമാധാനം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് സമാധാനം നിമ്മ വെള്ളിപ്പന്മാർ പറഞ്ഞത് പറഞ്ഞു കൂടിയല്ല. ഹി പെയ്ഡ് എ കോസ്റ്റ്, ഹി പെയ്ഡ് എ പ്രൈസ്. And he says, ഇപ്പോൾ സമാധാനം നിനക്ക് പ്രാപ്യമാക്കിയിരിക്കുകയാണ്. ദൈവം അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് എന്തുണ്ട്? നീതീകരിക്കപ്പെട്ടതിനാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? അവന്റെ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ടത് കൊണ്ടും അവന്റെ വിലാപ്പുറം കുത്തിത്തുറക്കപ്പെട്ടത് കൊണ്ടുമാണ് നീതീകരിക്കപ്പെട്ടത്. അങ്ങനെയാണ് ദൈവത്തോട് സമാധാനം. ഇറ്റ് ഈസ് പീസ് വിത്ത് ഗോഡ്. വി ഓൾവേസ് പ്രിഫർ ടു സേ പീസ് ഓഫ് ഗോഡ്. And if you do not have peace with God, you cannot have peace of God. ellarkum veyandathanda nariyamo devathoda samadhanam venam ennu aarkum aagrahilla, devathinte samadhanam venam ennu aagilla. adha ellare offer cheynathu alle crusade lokke enna parayunnu nariyamo devathodulla samadhanam paarum prasangikkunnilla. ningalude hrudayathil samadhanam illiyo, shanthi ille alle? endo hrudayathil shanthi samadhanam undagan endo? We offer a peace that will fade away in few hours. ningal kore neram ingane prarthikku allel aaradhi ആരാധിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം കുറച്ച് നേരത്തെ കിട്ടും. അത് കഴിയുമ്പം പിന്നെ അതുപോലെ ആകും. യു നോ വൈ? ബിക്കോസ് വി ഡു നോട്ട് ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് സമാധാനമില്ലാതെ ദൈവിക സമാധാനം കൊടുക്കാൻ നോക്കിയാൽ അത് ദൈവിക സമാധാനമാകത്തില്ല, അത് ലോകം തരുന്നുള്ള സമാധാനം. എന്നാൽ കർത്താവ് പറയാണ് ഐ പെയ്ഡ് എ പ്രൈസ് ടു മേക്ക് ദിസ് പീസ് അവൈലബിൾ ഫോർ എവറിബഡി. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഞാൻ സാധാരണ പറയും, ഇതിന് ഉദാഹരണം പറയാറുണ്ട്. പണ്ടെല്ലാം ഈ ഞങ്ങൾ നോർമലി വി സെൻഡ് വോട്ട് ഇസ് എ ഈ മണി ഓർഡറോ അല്ലെങ്കിൽ മിഷണർമാർക്കൊക്കെ മണി ഓർഡറോ ഒക്കെയാണ് അയക്കുന്നത്. മണി ഓർഡറൊക്കെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്നറിയാമോ, ഇവന്മാർ അവിടെ ഒരു രണ്ടാഴ്ച ഈ പോസ്റ്റ്മാൻമാർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പൈസ എന്തുവാ ഒന്ന് റോൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ വരുന്നത് ചിലപ്പം നാളെ പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പൈസ അന്നേരം തന്നെ അയക്കുന്നു, അവിടെ ചെന്നു. പക്ഷേ ഇയാൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടും, മിഷണറി ഇറക്കി വിടും. അപ്പോൾ മിഷണറി ഇറക്കി വിട്ടത് ഞാൻ ഇവിടെ നിന്ന് പൈസ അയക്കാഞ്ഞിട്ടാണോ, പൈസ അവിടെ ചെല്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഇത് പോസ്റ്റ് മാൻ്റെയിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? അവൻ വീട്ടിൽ നിന്ന് നിഷ്കാസിതനാകും, അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും, റൈറ്റ് ഇല്ലേ? എന്നതുപോലെ കർത്താവ് പറയാണ് ഇപ്പോൾ അവരുടെ ഡെസ്റ്റിനി നിന്റെ കയ്യിലായിരിക്കുന്നതെന്ന്. ഈ സമാധാനമായിട്ട് നീ പോ. നിങ്ങൾ മോചിച്ചാൽ, അവൻ മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളത് പിടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് നിർത്തിയിരിക്കുന്നു. സോ ദ ഡെസ്റ്റിനി ഓഫ് ദ പീപ്പിൾ അറൌണ്ട് അസ് ഈസ് ഇൻ അവർ ഹാൻഡ്. നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, അവരുടെ ഡെസ്റ്റിനി ആടയിലായിരിക്കുന്നത് നമ്മുടെയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ജനങ്ങളുടെ, അറബ് കൺട്രീസിലെ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലെ, ഇന്ത്യൻ കോണ്ടിനെന്റിലെ ജനങ്ങളുടെ ഡെസ്റ്റിനി ആടയിലായിരിക്കുന്നത്, നമ്മുടെയിലായിരിക്കുന്നത്. പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി ഹാവ് പവർ. എനിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല, ഞാൻ ഇത്ര പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുത്തോളാം എന്നല്ല പറയുന്നത്. യു ഹാവ് ഹോളി സ്പിരിറ്റ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദെൻ സഡൻലി യു ഹാവ് ദ പവർ ടു വിറ്റ്നസ്. ഹല്ലേലൂയ. അവരുടെ ഡെസ്റ്റിനി നമ്മുടെ കയ്യിലാണ്. ഏറ്റവും ഒടുവിലായിട്ട് യോഹന്നാന്റെ സുവിശേഷം, ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ വൺ മോർ തിങ് സോറി. ഞാൻ ഈ അസ്ഥിത്താഴ്വരയെ കുറിച്ചുള്ള പ്രവചന ഭാഗം വായിച്ച സമയത്ത് ഞാൻ കർത്താവിനോട് വളരെ ആഴമായിട്ട് ഇടപെടുത്തുന്നു. ഇൻഫാക്ട് അത് യെരുശലേമിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ അവസ്ഥയെക്കുറിച്ചായിരിക്കും പറയും. പക്ഷേ വെൻ എവർ ഐ റീഡ് ദിസ് പാസേജ്, ഗോഡ് ടെൽസ് ഇറ്റ് ഇസ് മൈ ഓൺ കൺട്രി. ഒരുപക്ഷെ ഹെസ്കേലിനത് അവന്റെ രാജ്യമായിരിക്കും, പക്ഷേ എൻ്റെ രാജ്യം ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ അല്ലേ. ഇന്ത്യയുടെ ഓരോ സ്റ്റേജ് കാണുമ്പോഴും ഞാൻ ഇൻഫാക്ട് യുനോ ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഈ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ ജീവിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം നോർമലി ഐ കനോട്ട് ബിലീവ് ഇറ്റ് ഹ്യൂമൻലി സ്പീക്കിംഗ്, ബിക്കോസ് ഐ ട്രാവലർ ആണ്. ഐ സി പീപ്പിൾ വിതൗട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഡ്രൈ ബോൺസ്. ഈവൻ ഇറ്റ് ഇസ് നോട്ട് എ സ്കെൽട്ടൺ. സ്കെൽട്ടണിൽ വരുമെന്നെങ്കിലും നമുക്ക് വിശ്വസിക്കാം, പക്ഷെ പലയിടത്ത് മാറി മാറി കിടക്കുന്ന എന്താണ് സ്കെൽട്ടൺ. ഈ അസ്ഥികൾ കാണിച്ചിട്ടാണ് കർത്താവ് ഒരു സ്കെൽട്ടൺ കാണിച്ചിട്ട് പോലും അല്ല ചോദിക്കുന്നത് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്കെൽട്ടൺ. ബട്ട് യു നോ കർത്താവ് പറയാണ്, യെസ് ദേ വിൽ ലിവ്, ഐ വിൽ കോസ് ബ്രത്ത് അപ്പോൺ ദം സോ ദാറ്റ് ദേ ഷാൽ ലിവ്. പ്രിയമുള്ളവരെ, ജനങ്ങളുടെ വീണ്ടെടുപ്പിന് ആവശ്യമായിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആൻഡ് ഗോഡ് ഹാസ് ഗിവൻ ദാറ്റ് പവർ ടു യു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളുവീൻ. നിങ്ങൾ മുഖേന ജീവനിലേക്ക് മടങ്ങി വരേണ്ട അസ്ഥികളെ കാണുമ്പോൾ അവനെ ജീവിപ്പിക്കാൻ ആവശ്യമായ ആത്മാവിന്റെ ഉള്ളിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഐ വിൽ കോസ് ബ്രത്ത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? പ്രവാചകനോട് പറയാണ്, നീ പ്രവചിക്ക്. വാട്ട് ഇസ് ഇറ്റ് മീൻ? ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇഫ് യു പ്രൊഫസി, കർത്താവ് പറഞ്ഞെന്താണ്? അവർ ജീവിക്കേണ്ടതിന് ഞാൻ അവരിൽ ശ്വാസം വരുത്തും, പക്ഷേ നീ പ്രവചിക്കണം. മനുഷ്യപുത്ര പ്രവചിക്കുക. അവൻ പ്രവചിച്ചു, അവൻ കാറ്റിനോട് പ്രവചിച്ചു. യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ആൻഡ് വി മെനി ടൈംസ് ഓർ ഈവൻ ഓൾ ടൈം വി ഫെയിൽ, ബിക്കോസ് യു നോ ഇന്ന് അതൊരു വിഷയമാകുന്നില്ല. പക്ഷെ ദൈവ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പിൻ, പരിശുദ്ധാത്മാവിനെ അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്നിട്ട് പറയാണ്, ഗോ പ്രവചിക്ക്. ഇനി അവർ മരിച്ചാൽ, ഇനി അവർ പോയാൽ, ഇനി അവർ പാപത്തിൽ മരിച്ചാൽ, ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി, ബിക്കോസ് യു ആർ നോട്ട് പ്രൊഫസിങ്. യു ആർ നോട്ട് പ്രൊക്ലൈമിങ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് സാക്ഷിയാകാൻ വേണ്ടിയാണ്. സാക്ഷിയാകാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആത്മാവിനെ നമുക്ക് തന്ന കർത്താവ് ദുഃഖിക്കുകയാണെന്നുള്ളത് മറന്നു പോകരുത്. ഏറ്റവും ഇല്ലാത്തൊരു വാക്യം കൂടെ വായിച്ചോട്ടെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിന്റെ 17-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ വസിക്കുകയും നമ്മളിൽ ഇരിക്കുകയും ചെയ്യും. He will be with you and dwell in you. And Holy Spirit dwell, or you know, he makes our makes us his home. Nammale avante vaasasthalam aakirikkya, nammale avante vaasasthalam aakirikkyana. Ayinte 23-aam vaakyam, enne snehikkunnavan ente vachanam pramanikkum, ente pidavu avane snehikkum, njangal avante adukkil vannu avanodu koode vaasam cheyyum. Kartha parayana, me and my father will come and make our home in that person. First of all, the Holy Spirit will make his home in me. എന്തിനാണെന്ന് അറിയാമോ? എന്നെ പിതാവിനും പുത്രനും വസിക്കാൻ വേണ്ടി ഒരുക്കാനായിട്ട്. നമ്മൾ എവിടെങ്കിലും ഒരു വീട് മാറുകയോ വല്ലതും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ആദ്യം ഒരാളെ വിടും. എന്തിനാ? ഇതെല്ലാം ഒന്ന് ശരിയാക്കിയിടാനായിട്ട് അല്ലേ? ഒരാളെ ചെയ്യുന്നതെല്ലാം ശരിയാക്കി ക്ലീൻ ആക്കിയിടുകയാണ്. ക്ലീൻ ആക്കിയിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ, വീട്ടിൽ എല്ലാവരും കൂടെ ആദ്യം ഒരാൾ പോകുന്നു, ബാക്കി അത് കഴിയുമ്പോൾ എന്താകുന്നു, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പോയി താമസിക്കുന്നു. എന്നതുപോലെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ വിശുദ്ധീകരിച്ച് പിതാവിനും പുത്രനും വസിക്കാൻ വേണ്ടി ഒരുക്കുകയാണ്. ആൻഡ് യു നോ ഫൈനലി വാട്ട് ഹാപ്പൻ, ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ല. ഞങ്ങൾ അവന്റെ അടുക്കൽ, ഇവിടെ പറയുന്ന എന്നറിയാമോ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവും അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ വന്ന് ക്രിയ ചെയ്ത് എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ 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 ചേഞ്ച് ചെയ്ത് എന്നെ സാങ്ക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, പിതാവിനെയും പുത്രനെയും കൂടി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പിതാവും പുത്രനും വന്ന് എന്ത് ചെയ്യാണ്, എന്നിൽ വാസം ചെയ്യാണ്. ഇപ്പൊ ആരോഗ്യമുണ്ട് എന്റെ ഉള്ളിൽ, ആരോഗ്യമുണ്ട്. ആത്മാവും പിതാവും പുത്രനും, ദ ഹോളി ട്രിനിറ്റി ഈസ് ലിവിംഗ് ഇൻ മീ. ദൈവിക തൃത്വം എന്നിൽ എന്ത് ചെയ്യുകയാണ്, ജീവിക്കുകയാണ്. അതാണ് എബൈഡിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഐ താങ്ക് മൈ ഗാഡ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഗാഡ് എക്സ്പെക്ട് ഫ്രം ഈച്ച് വൺ ഓഫ് അസ്. നമ്മളെ ഓരോരുത്തരും നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാമോ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പിതാവിനും പുത്രനും വന്ന് വാസം ചെയ്യത്തക്ക രീതിയിൽ എന്റെ ശരീരത്തെ എന്റെ ജീവിതത്തെ അവർക്കും അവന് മന്ദിരമാക്കേണ്ടതിന്, അവന് നിവാസമാകേണ്ടതിന്, അവന് വാസസ്ഥാനമാകേണ്ടതിന് എന്നെ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ജീസസ് ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളും പറയാനായിട്ട് എനിക്ക് സമയം ഉണ്ടാകുന്നില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഒരു അച്ചാരമായിട്ട് എന്റെ എനിക്ക് തന്നിരിക്കും. ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓർ ഇറ്റ് ഇസ് എ ഗ്യാരണ്ടി, ഇറ്റ്സ് എ ടോക്കൺ മണി. ആൻഡ് ഐ നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഐ നോ വാട്ട് ഇസ് എഹെഡ് ഓഫ് വാട്ട് ഇസ് വെയിറ്റിംഗ് ഫോർ മീ. ആൻഡ് ഐ നോ ദ ഫ്യൂച്ചർ ഗ്ലോറി. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ് മീ ടു സീ ദ ഫ്യൂച്ചർ ഗ്ലോറി ആൻഡ് എൻജോയ് ഇറ്റ്. ആൻഡ് ഐ ആം ക്വൈറ്റ് ഷുവർ ദാറ്റ് എ പീസ് ഓഫ് ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. ആൻഡ് ഐ റിയലി എൻജോയ് ദാറ്റ്. കർത്താവ് നമുക്ക് അതിനെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതിനെ ഒരു ഒരു സ്വീറ്റിന്റെ ഒരു കഷണം മുറിച്ചു തരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ് ഒരു ഇൻസ്റ്റോൾമെന്റ് ആയിട്ട്. പ്രിയമുള്ളവരെ, ഫ്യൂച്ചർ ഗ്ലോറി കണ്ടവനിൽ ആശ്രയി ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എത്ര പേർ കർത്താവിന്റെ ആ മഹത്വത്തെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്? ഇഫ് യു കനോട്ട് എൻജോയ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദിസ് ലൈഫ് ഐ റിയലി എൻജോയ് ബിക്കോസ് ഐ ആം വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ് മീ ടു സീ വാട്ട് ഈസ് എഹെഡ് ഓഫ് മീ ആൻഡ് വാട്ട് ഈസ് എവൈറ്റിംഗ് ഫോർ മീ. എന്റെ മുന്നിലുള്ളത് എന്താണ്, എനിക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് അവൻ കാണിച്ചിരിക്കുന്നു. അവന്റെ പ്രോമിസസ്, വാട്ട് ഓൾ പ്രോമിസസ് ഹി ഹാസ് മെയ്ഡ്, ഇറ്റ് ഓൾവേസ് ഇറ്റ് ഫൈൻഡ്സ് ആൻ ഇയേഴ്സ് ഇൻ ഹിം. എനിക്ക് അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊഴുന്ന അത്ര. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മാൻഷൻ. ആൻഡ് ഐ നോ ദാറ്റ് ഐ ആം ഗോയിങ് ടു റീച്ച് ദാറ്റ് പ്ലേസ്. ബട്ട് പൗലോസ് പറയാണ്, എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇച്ഛിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മുദ്രയായിട്ട് എന്നിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഐ നോ ദാറ്റ് ഐ ബിലോങ് ടു ഹിം. നമ്മൾ നോക്കിക്കേ, ക്യാൻ യു ജസ്റ്റ് സീ യു ദ സീൽ ദാറ്റ് ഈസ് അപ്പോൺ യു. നിങ്ങളുടെ മേലുള്ള ആ ഒരു മുദ്ര ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു തടി വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് പോലെ പലപ്പോഴും ഒഴുകുമ്പോൾ ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ, ഞാൻ എങ്ങും ആകുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ, ഒരുപക്ഷെ ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ നമ്മൾ ഒഴുകി നടക്കുമ്പോൾ, ലുക്ക് അറ്റ് ദ സീൽ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ സേ ഹല്ലേലൂയ, കം ഓൺ ബോയ്. ഓ, സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു ഓൺ ദി അദർ ഷോർ. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യസ്തമായ നിലയിൽ കർത്താവ് ഇടപെടുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിനൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, നീ എന്നെ മുദ്രയിട്ടിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്റെ മേലുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ കൈസർക്ക് എന്റെ മേൽ യാതൊരു അവകാശവുമില്ല. എന്റെ മേലുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ പിശാചിന് എന്റെ മേൽ യാതൊരു അവകാശവുമില്ല. എന്റെ മേലുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ ലോകത്തിന് എന്റെ മേൽ യാതൊരു അവകാശവുമില്ല. ഞാൻ ലോകത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കത്തില്ല. ഓ ഹല്ലേലൂയ, അവന്റെ മുദ്ര എന്റെ മേലുണ്ട്. അവൻ എനിക്ക് ശക്തിയെ പകർന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ, അവൻ എനിക്ക് തന്നിരിക്കുന്ന ശക്തി സാക്ഷിയാകാനുള്ള ശക്തിയാണ്. എന്നെ നോക്കിയിരിക്കുന്ന ജനകോടികൾ എന്റെ ചുറ്റുപാടുമുണ്ട്. അവൻ പരിശുദ്ധാത്മാവിനെ നൽകി എരിശിലേമിലും യഹൂദിയിലും ചമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷിയാകാൻ എന്നെ പറഞ്ഞുവിട്ടിരിക്കുകയാണ്. അവന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് അവന്റെ സാക്ഷിയായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, എന്റെ കയ്യിൽ അവരുടെ ഡെസ്റ്റിനി. ഹല്ലേലൂയ. അവരുടെ ഭാവി എന്റെ കയ്യിൽ, അവരുടെ ഇറ്റേണിറ്റി എന്റെ കയ്യില. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ആളുകളുടെയും നിത്യത നമ്മുടെ കയ്യില. നമ്മൾ അവർക്കത് കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ, ഇൻഫാക്ട് യുനോ വി ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. കർത്താവ് അവർക്ക് വേണ്ടി മരിച്ചു, അവന്റെ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ടു, വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു, അവനൊരു വില കൊടുത്ത് ദൈവത്തോട് സമാധാനം പ്രാപിച്ചു. ആ സമാധാനം ലോകത്തിൽ എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ അവൻ ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ അത് അവർക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് ഒരു പ്രൊക്ലൈമർ ആകാൻ കഴിയണം. കർത്താവേ, സാക്ഷിയാകാൻ കഴിയണം, വിറ്റ്നസ് ചെയ്യാനായിട്ട് കഴിയണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാനത് ചെയ്യും. എന്ന് തന്നെയല്ല, വിശുദ്ധീകരണത്തിനായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞ വാചകം മറ്റൊന്നുമല്ല, ഞങ്ങൾ വന്ന് അവന്റെ ഉള്ളിൽ വാസം ചെയ്യും. ദ ഹോളി ട്രിനിറ്റി വിൽ ഡ്വൽ വിത്ത് ഇൻ യു ആൻഡ് ഹി വിൽ മേക്ക് എ ഹോം ഇൻ യു. അവർ നമ്മിൽ, എന്നിൽ ഒരു വാസമുണ്ടാകും, എന്നിൽ അവർ വന്ന് വസിക്കും. ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ജോയ് വി വിൽ ഹാവ് ഇൻ അവർ ലൈഫ് ഹിയർ. ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ല, ഇവിടെ ഇൻ ദിസ് വേൾഡ് ഗോഡ് ഓഫേഴ്സ്. He wants to tabernacle. He wants to live within me. And I really will enjoy the presence of the Holy Spirit. I really will enjoy the presence of my Lord Jesus Christ. I will enjoy the presence of the Holy Father. I will talk to them. I will have fellowship with them. Christuva Deivathode kootayme aadirichukondaan njan jeevikkunnathu. Hallelujah. Adinappuramayittu njan endu aagrahikkunnathu. Hallelujah. ഞാനിവിടെ എൻ്റെ എൻ്റെ ഇവിടുത്തെ ലൈഫിൽ എനിക്കറിയാം വരാൻ പോകുന്ന ജീവിതം വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിൽ അതേ ജീവിതത്തിൻ്റെ തുണ്ട് ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഹോളി ട്രിനിറ്റി ലിവ്സ് വിത്ത് ഇൻ മീ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവോട് നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് ഓർത്ത് പറയാം. ജീസസ് ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുക. നമ്മൾ കേട്ട വചനങ്ങൾ അത് നഷ്ടമായി പോകരുത്. ഈ 16 ദിവസത്തെ ക്ലാസ് ദൈവം തീർച്ചയായും നിങ്ങളിത് കേട്ടത് കണക്കിട്ടിട്ടുണ്ടെന്ന് എനിക്ക് സംശയമില്ല. ആൻഡ് ഹി റിയലി വോണ്ട് ടു ടാബർനാക്കിൾ വിത്തിൻ അസ്. അവന് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനവൻ നമ്മുടെ അവന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളെ ഒന്ന് വിശുദ്ധീകരിച്ചിട്ട് നമ്മളെ കൽപ്പന പ്രാപിക്കാൻ, എൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ വന്ന് അവൻ്റെ ഉള്ളിൽ വാസം ചെയ്യും. കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി പകരാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ആൻഡ് വെൻ വി ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വെൻ വി ഒബേ ദ കമാൻഡ്മെന്റ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദെൻ സർട്ടൻലി ദ ഫാദർ ആൻഡ് ദ സൺ വിൽ കമാൻഡ്. ഹി വിൽ ഡ്വൽ, ദേ വിൽ ഡ്വൽ ഇൻ മീ ആൻഡ് യു. കർത്താവ് പറയാൻ പറ്റുമോ, കർത്താവേ നീ വന്നത് വാസം ചെയ്യണം, എന്നിൽ വന്നത് വാസം ചെയ്യണമേ. അതാ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. അതിക്കുള്ളിൽ നിന്ന് നമുക്ക് ഈ ലോകത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബാക്കിയൊന്നും ഇല്ലെങ്കിലും വേണ്ട. പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം, ഈ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെറും ഡങ്ങായിട്ട് തോന്നത്തുള്ളൂ. കർത്താവിൻ്റെ സാന്നിധ്യം, ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ മറ്റെന്തുകൊണ്ട് എനിക്ക് പ്രലോഭനമുണ്ടാക്കാൻ പറ്റും? ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് തന്ന് എന്നെ പ്രസാദിപ്പിക്കാൻ പറ്റും? നോ, ഐ നോ ദാറ്റ് നത്തിങ് ഓഫ് ദിസ് വേൾഡ് ക്യാൻ എൻറ്റർ ഇൻ ടു മീ, ബിക്കോസ് ഐ എം സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഐ എം ഹാപ്പി ബിക്കോസ് ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ലിവിംഗ് വിത്ത് ഇൻ മീ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. ജീസസ് വി പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ. കർത്താവ്, ഈ സമയത്തിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്കിടയാക്കി. എന്നാൽ എനിക്കറിയാം കർത്താവേ, ഇതൊന്നുമല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മാവിൽ ഇനിയും എത്രയോ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കിടക്കും. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കണമേ, കൂടുതൽ അറിയിക്കണമേ. അത് ബുദ്ധിയുടെ മണ്ഡലത്തിലല്ല, ആത്മതലത്തിൽ തന്നെ നിന്നെ അറിയുവാൻ തക്കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ആർഗ്യുമെന്റ്സിന് വേണ്ടിയല്ല, പ്രത്യേകത അനുഭവിക്കുവാൻ വേണ്ടി കർത്താവ് ഇന്ന് ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, നീ വന്ന് ഞങ്ങളിൽ വാസം ചെയ്യണമേ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന അത് മാത്രമാ കർത്താവെ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഫിലിപ്പസ് പറഞ്ഞത് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാൽ ഞങ്ങൾക്ക് മതി. കർത്താവെ, ഹാലലൂയ, നീ പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ, ഞങ്ങളെ സാങ്ക്ടിഫൈ ചെയ്യുമ്പോൾ, നീ കർത്താവെ നിന്റെ പിതാവും പുത്രനും ഒരുമിച്ച് ഞങ്ങളോട് വന്ന് വാസം ചെയ്യുമല്ലോ. ആ ഹോളി ട്രിനിറ്റി ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, കർത്താവെ നീ ഞങ്ങളെ രക്ഷിച്ചു, യു ഹാവ് ജസ്റ്റിഫൈഡ് അസ്. കർത്താവെ, ഇന്ന് ഞങ്ങളെ നീ ഞങ്ങളെ സാങ്ക്ടിഫൈ ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഫൈനലി വി വോണ്ട് ടു സീ ദാറ്റ് വി ആർ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ. കർത്താവെ, പിന്നത്തേത് ഞങ്ങളുടെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇന്ന് രാത്രി കർത്താവെ, ആ മഹത്വം ഒരു തുണ്ട് ഞങ്ങളൊന്ന് അനുഭവിക്കേണ്ടത് കർത്താവെ. ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ കർത്താവ്, ഞങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് വി ഹാവ് ഗോട്ട് ദ ടോക്കൺ മണി ആൻഡ് ദാറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. ടുനൈറ്റ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ മഹത്വത്തെ കണ്ടെന്ന് ആസ്വദിക്കുകയാണ് ഞങ്ങൾ. ഹല്ലേലൂയ, ആത്മാവ് ഞങ്ങളൊന്ന് കാണട്ടെ കർത്താവെ. ആ ഫ്യൂച്ചർ ഗ്ലോറിയിലേക്ക് ഞങ്ങളെ കൊണ്ട നിർത്തി നീ ഞങ്ങളെ ഹൃദയത്തിന്റെ കർത്താവെ, ഹൃദയത്തെ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, അതിനുവേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ്, അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ആരെങ്കിലും
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായി. കഴിഞ്ഞ 16 ദിവസങ്ങൾ എമറൈസ് ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ ഫോറത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്ന ഈ ബൈബിൾ പരമ്പര ആസ്വദിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹാലലുയ. ഞാൻ എങ്ങനെയാണ് കർത്താവിന്റെ ദാസിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹം ഇവിടെ കടന്നു വരുമ്പോൾ പറയുണ്ടായി, ഹാലലുയ, ദൈവ സാന്നിധ്യം താൻ അനുഭവിക്കുന്നുവെന്ന് പറയുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ അനുഭവിക്കുന്നുവെന്ന് പറയുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. താൻ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്, താൻ രുചിച്ചറിഞ്ഞതായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിപ്പാനിടയായി. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പേഴ്സണലായിട്ട് പറയട്ടെ, വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ എനിക്കും കർത്താവിടെയായി. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ വാക്കുകൾ പരിമിതമാണെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. തന്നെ ഹല്ലുയ, ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഓർപ്പിച്ച് ഞാൻ ഓർക്കുന്നു, ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ട്രെയിനിലാണ് കിടക്കുന്നതെന്ന് താൻ എനിക്ക് പറഞ്ഞത് ഞാൻ മറന്നുപോയിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലുയ. പ്രിയമുള്ളവരെ, നാം എവിടെയായിരിക്കുന്നു, നാം എന്തായിരിക്കുന്നുവെന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ക്ലാസുകൾ നമുക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നാം ഹല്ലേലൂയ, നാം ഈ ക്ലാസ്സുകൾ എൻജോയ് ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഇതിന്റെ സീഡികൾ ഹല്ലേലൂയ മറ്റുള്ളവര് ഹല്ലേലൂയ കേൾക്കുമ്പോൾ അവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ചില നന്ദിവാചകങ്ങൾ ഈ സമയം ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഈ 16 ദിവസത്തെ ക്ലാസ്സിലൂടെ നടത്തുവാൻ തക്കവണ്ണം ഈ ഭവനം തുറന്ന് കർത്താവിന്റെ ദാസിനോടും ഈ കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങൾ ഹാലലുയ. അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഇതിന്റെ സീഡിയും മറ്റും ഹാലലുയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തക്കവണ്ണം ഇതുവരെക്കുന്നതായ കർത്താവിന്റെ ദാസൻ എല്ലാവരോടും ഉള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഹാലലുയ സ്നേഹം ഈ സമയം ഞങ്ങൾ